തകർന്നു കൊണ്ടിരിക്കുന്ന കുടുംബ ജീവിതങ്ങളിൽ സമാധാന അന്തരീക്ഷം കണ്ടെത്തപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് വ്യക്തികളുണ്ട്. എല്ലാവരും ആഗ്രഹിക്കുന്നു സമാധാനപരമാകുന്ന, സന്തോഷപ്രദമാകുന്ന, സൗഭാഗ്യപ്രദമാകുന്ന ഒരു കുടുംബജീവിതം പടുത്തുയർത്തണമെന്ന്. ഒരിക്കലൊരു പരസ്യത്തിൽ കണ്ടു, കളിയല്ല വിവാഹം എന്ന്. വിവാഹം കളിയല്ല, തീർച്ചയായും കാര്യം തന്നെയാണ്. അനേകർ വിവിധങ്ങളാകുന്ന മോഹര സ്വപ്നങ്ങൾ ഉള്ളത്തിൽ ആലോചിച്ചാണ് ഒരു കുടുംബജീവിതത്തിൽ പ്രവേശിക്കുന്നത്. എന്നാൽ അവന്റെ ആഗ്രഹത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവളുടെ ആഗ്രഹത്തിനനുസരിച്ച് കുടുംബജീവിതം മുമ്പോട്ട് പോകാൻ കഴിയാതെ അനേകരും ഈ ലോകമാകുന്ന സാഗരത്തിൽ അവരുടെ പടകൾ ചെറുതായി കാണുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടുവാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്താണ് അതിന് മാർഗം? വീട് നിറയെ സമർത്ഥിയുണ്ടെങ്കിലും സ്വസ്ഥത ഇല്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. എന്താണ് ഇതിന് പരിഹാര മാർഗം? എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്, എന്റെ കുടുംബജീവിതം സൗഭാഗ്യകരമാക്കണം, എന്റെ കുടുംബജീവിതം സന്തോഷപ്രദമാക്കണം, എന്റെ കുഞ്ഞുങ്ങൾ ദൈവിക വഴിയിൽ പോകണം, എന്റെ ഭർത്താവിന്റെ ദുശീലങ്ങളിൽ നിന്ന് ഒരു വിടുതൽ ഉണ്ടാകണം, എന്റെ ഭാര്യയുടെ ചില ശീലങ്ങളിൽ നിന്ന് മാറ്റം ഉണ്ടാകണം. എങ്ങനെ സമാധാന കുടുംബത്തിൽ സ്ഥാപിക്കാം? ആദ്യമായി ലോകത്തിൽ കുടുംബം സ്ഥാപിച്ച ദൈവത്താലാണ്. ദൈവം മണ്ണുകൊണ്ട് ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഒരു മനുഷ്യനെ ഉണ്ടാക്കി. ആ മനുഷ്യന് തന്നെ സ്ത്രീ ഉണ്ടായിരുന്നു. അവർക്ക് ദൈവം ആദാം എന്ന് പേരിട്ടു എന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നത്. എന്നാൽ ആദാമിന് തക്കതായ ഒരു തുണ ഇല്ലാതിനാൽ ദൈവം തീരുമാനിച്ചു ആദാമിൽ നിന്ന് ഹവ്വായെ വേർപെടുത്തി ഒരു സ്ത്രീരത്നമാക്കി അവന് മുമ്പിൽ നിർത്തുവാൻ. ആദാമിന് ഒരു ജാടമുദ്ര കൊടുത്തിട്ട് അവന്റെ വാരിയിൽ നിന്ന് ഒന്നെടുത്ത് ഒരു സ്ത്രീയാക്കി ആരാധന മുമ്പിൽ ദൈവം നിർത്തി. ദൈവം എല്ലാം സൃഷ്ടിച്ചപ്പോൾ നല്ലത് നല്ലത് എന്ന് കണ്ടപ്പോൾ നല്ലതല്ല എന്ന് ദൈവം കണ്ട ഏക വസ്തുത മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്നാണ്. ആദാമിന്റെ മുമ്പാകെ ഹവ്വായെ കൊണ്ടുചെന്നാക്കിയ ശേഷം ദൈവം തന്നെ ആദ്യത്തെ വിവാഹം ഏദൻ പൂങ്കാവനത്തിൽ വെച്ച് നടത്തി. ദൈവം വിവാഹം ഏദൻ പൂങ്കാവനത്തിൽ വെച്ച് നടത്തിയ ശേഷം യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർതിരിക്കാൻ പാടില്ല. ഒന്നാമത്തെ കുടുംബം സ്ഥാപിച്ചത് വലിയവനാകുന്ന ദൈവമാണ്. ഒന്നാമത്തെ വിവാഹം നടത്തിയതും വലിയവനാകുന്ന ദൈവമാണ്. എബ്രായലേഖനത്തിൽ അപ്പോസ്തലനാകുന്ന പൗലോസ് പറയുന്നു, വിവാഹം എല്ലാവർക്കും മാന്യമാണ്. എല്ലാവർക്കും മാന്യമാകുന്ന ഒരു കാര്യമാണ് കുടുംബജീവിതം എന്നുള്ളത്. എല്ലാവർക്കും മാന്യമായിരിക്കുന്ന ഈ വിവാഹ ജീവിതം അതിൻ്റെതാകുന്ന നിലയിൽ സന്തോഷത്തിലും സമാധാനത്തിലും പോകുന്നുള്ളെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന കുടുംബജീവിതം പടുത്തുയർത്തുവാൻ വലിയവനാകുന്ന ദൈവം നമുക്ക് കൃപ ചെയ്യും. ദൈവത്തോടുകൂടെ 300 സംവത്സരം നടന്ന ഹാനോക്ക് കുടുംബസ്ഥരായിരുന്നു. ദൈവം പേരെടുത്ത് പറഞ്ഞിട്ട് ഞാൻ ഇന്നാളുടെ ദൈവമാണെന്ന് പറയുന്ന ദൈവം, ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോവിന്റെയും ദൈവമെന്ന് ദൈവം പറയുമ്പോൾ അബ്രഹാം കുടുംബസ്ഥനായിരുന്നു, ഇസഹാക്ക് കുടുംബസ്ഥനായിരുന്നു, യാക്കോവ് കുടുംബസ്ഥനായിരുന്നു. എന്തിനോ പഴയ നിയമത്തിന്റെ മധ്യസ്ഥൻ ഇസ്രായേൽ ജനത്തിന് ന്യായപ്രമാണം വാങ്ങിക്കൊടുത്തവൻ ഫറവോന്റെ അടിമത്തിൽ നിന്ന് അവരെ വിടുവിച്ചോ കനാൻ നാട്ടിലേക്കുള്ള യാത്രകളിൽ അവരെ നയിച്ചവൻ ചുരുക്കി പറഞ്ഞാൽ അവരുടെ കാണപ്പെട്ട ഒരു ദൈവമായിരുന്നു മോശ. മോശ കുറെ നാൾ പർവ്വതത്തിൽ കയറിപ്പോയപ്പോൾ അവർ അഹരോനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞങ്ങളുടെ മുമ്പാകെ നടക്കുവാൻ ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരണം. അപ്പോൾ ഇതുവരെ അവരുടെ മുമ്പിൽ നടന്ന കാണപ്പെട്ട ദൈവം മോശയായിരുന്നു. ആ മോശ ദൈവം പോലെയാണ് അവർ കണക്കാക്കിയിരുന്നത്. ആ മോശ കുടുംബസ്ഥനായിരുന്നു. ഇസ്രായേലിന്റെ ആദ്യത്തെ മഹാപുരോഹിതൻ അഹരോനാണ്. അഹരോൻ കുടുംബസ്ഥനാണ്. അഹരോൻ മരിച്ചാൽ അഹരോന്റെ മക്കളെ വേണം അടുത്ത മഹാപുരോഹിതനായി ചാർജ് ചെയ്യേണ്ടത്. അപ്പൊ ദൈവത്തോട് അടുത്ത് വാസം ചെയ്തിരുന്നവരെല്ലാവരും കുടുംബസ്ഥരായിരുന്നു. പുതിയ നിയമത്തിൽ വരുമ്പോൾ അപ്പോസ്തലനാകുന്ന പൗലോസ് ഇങ്ങനെയാണ് കൊരിന്ത്യ ലേഖനത്തിൽ വായിക്കുന്നത്. 1 കൊരിന്ത്യർ 9 അധ്യായത്തിന്റെ അഞ്ചാം വാക്യം. ശേഷം അപ്പോസ്തലന്മാരും കർത്താവിന്റെ സഹോദരന്മാരും കേഫാവും ചെയ്യുന്നത് പോലെ ഭാര്യയായ ഒരു സഹോദരിയുമായി സഞ്ചരിപ്പാൻ ഞങ്ങൾക്ക് അധികാരമില്ലയോ? നോക്കുക, അപ്പോസ്തലന്മാർ കുടുംബസ്ഥരായിരുന്നു, കർത്താവിന്റെ സഹോദരന്മാർ കുടുംബസ്ഥരായിരുന്നു. അപ്പോസ്തലന്മാർ സുവിശേഷത്തിലേക്ക് പോകുമ്പോൾ ഭാര്യമാരെ കൂടെ കൊണ്ടുപോയിരുന്നു എന്നാണ് ആ വാക്യത്തിൽ നിന്നാണ് നാം അർത്ഥമാകുന്നത്. നിയമപരമായി വിവാഹം വിലക്കുവാൻ ദൈവം അനുവദിക്കുന്നില്ല. എന്നാൽ ഒരാൾക്ക് ജിതേന്ദ്രിയത്വം ഇല്ലെങ്കിലോ അവർ വിവാഹം ചെയ്യട്ടെ, ജിതേന്ദ്രിയത്വം ഉണ്ടെങ്കിലോ അവർ വിവാഹം കഴിക്കണ്ടായെന്ന് നിയമത്താൽ അത് വിലക്കുവാൻ ദൈവത്തിന്റെ വചനം പറയുന്നില്ല. ഏഴൻ പൂങ്കാവനത്തിൽ വന്നോ ആദവനെ ഭൗവയും യോജിപ്പിച്ചവനാകുന്ന ദൈവം കുടുംബജീവിതത്തിൽ എങ്ങനെയാണ് വർത്തിച്ചതോ എന്നുള്ള കാര്യങ്ങൾ ദൈവവചനദ്വാര നമുക്ക് നൽകി തന്നിട്ടുണ്ടോ? അത് പാലിക്കാത്തതാണ് കുടുംബജീവിതം തകരുവാൻ കാരണം. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, നാം ഒരു വാഷിംഗ് മെഷീൻ കടയിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു. അത് വാങ്ങിക്കുമ്പോൾ തന്നെ ആ മെഷീൻ ഉണ്ടാക്കിയ ഫാക്ടറിയിൽ നിന്നോ അല്ലെങ്കിൽ ആ മെഷീൻ വിൽക്കുന്ന കടയിൽ നിന്നോ അതിനോടുകൂടി ഒരു കാറ്റോ കൂടെ നമുക്ക് ലഭിക്കാറുണ്ട്. 5 കിലോ തുണി വാഷ് ചെയ്യേണ്ട ഒരു വാഷിംഗ് മെഷീനിൽ ഓവർവെയ്റ്റ് 8 കിലോ തുണി ഇട്ടാൽ ചിലപ്പോൾ അതിന്റെ മോട്ടർ കത്തിപ്പോയെന്നിരിക്കും. അത് ഓപ്പറേറ്റ് ചെയ്യേണ്ട വിധങ്ങളെല്ലാം ആ കാറ്റോഗിനോടുകൂടെ ഉണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ കുടുംബം സ്ഥാപിച്ച ദൈവം ഭാര്യാഭർത്താക്കന്മാരും വർദ്ധിക്കേണ്ടതാകുന്ന കാര്യം ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഒരു മനുഷ്യന് വേണ്ടിയ എല്ലാ ആലോചനകളും ദൈവവചനത്തിൽ കൂടെ നൽകി തരുന്നുണ്ടോ? ഒരു ഭർത്താവ് ഭാര്യയോടെ എങ്ങനെയായിരിക്കണം, ഭാര്യ ഭർത്താവിനോട് എങ്ങനെയായിരിക്കണം, മാതാപിതാക്കന്മാർ മക്കളോടെ എങ്ങനെയായിരിക്കണം, മക്കൾ മാതാപിതാക്കന്മാരോട് എങ്ങനെയായിരിക്കണം, നമ്മുടെ വേലക്കാരോട് നാം എങ്ങനെ ഇടപെടണം, വേലക്കാർ യജമാനന്മാരോട് എങ്ങനെ ഇടപെടണം, നാം ചർച്ചിൽ എങ്ങനെ അനുവർത്തിക്കണം, നടത്തിപ്പുകാരെങ്ങനെ നമ്മളോട് ഇടപെടണം, നടത്തിപ്പുകാരോട് നാം എങ്ങനെ ഇടപെടണം, ഭരണകർത്താക്കളോട് കൊണ്ട് നാം എങ്ങനെയായിരിക്കണം, ഭരണകർത്താക്കൾ നമ്മളോട് എങ്ങനെയായിരിക്കണം, ആകിയ എല്ലാ കാര്യങ്ങളും തിരുവചനദ്വാര ദൈവം നമ്മെ അനുശാസിക്കുന്നുണ്ട്. അത് പാലിക്കുവാൻ നാം തയ്യാറായ ഏത് കാര്യങ്ങളും വിജയപ്രദമാക്കി തീർക്കുവാനും ഇടയായിത്തീരും. ഞാൻ ആദ്യമേ പറഞ്ഞ വാക്യം ഒന്നുകൂടി ഓർപ്പിക്കട്ടെ. സദൃശവാക്യം 17:1 കലഹത്തോടുകൂടി ഒരു വീട് നിറയെ യാഗഭോജനത്തിലും സ്വസ്ഥതയോടുകൂടിയ ഒരു കഷണം ഉണങ്ങിയ അപ്പം ഏറ്റവും നല്ലത്. ജീവിതത്തിൽ സ്വസ്ഥത ഇല്ലെങ്കിൽ ഒരു ഭവനത്തിൽ എന്തെല്ലാം ഉണ്ടായാലും അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് നമുക്ക് ആവശ്യമാകുന്ന നമ്മുടെ ഭവനങ്ങളിൽ സ്വസ്ഥത വേണം. സ്വസ്ഥത ലഭിക്കാൻ നാം എന്ത് ചെയ്യണം? ഇന്ന് അനേക ഭവനങ്ങൾ നരകതുല്യമാണ്. നമ്മൾ അറിയുന്നില്ല, ചില കുടുംബജീവിതത്തിന്റെ അകത്തേക്ക് അവരുടെ വിഷയങ്ങൾ നാം അറിയുമ്പോഴാണ് പൊട്ടിത്തെറിച്ചുവാനിരിക്കുന്ന അഗ്നിപർവ്വത സമാന നീറി കുഴഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് അനേക ഭവനങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിനെന്താണ് പരിഹാരമാർഗം? ഇതിന് പരിഹാരമാർഗമുണ്ടോ? തീർച്ചയായും ഉണ്ടോ? നമ്മുടെ നാട്ടിൽ നമ്മൾ പട്ടിയെയും പൂച്ചയും വളർത്താറുണ്ട്. എന്നാൽ ഏറിയ പങ്ക് പട്ടിയും പൂച്ചയും തമ്മിൽ കണ്ടാൽ വൈരാഗ്യമാണ്. പട്ടി താമസിക്കുന്നതും പൂച്ച താമസിക്കുന്നതും ഒരു വീട്ടിൽ തന്നെ, പട്ടി ഭക്ഷണം കഴിക്കുന്നതും പൂച്ച ഭക്ഷണം കഴിക്കുന്ന ഒരു വീട്ടിൽ തന്നെ, എന്നാൽ തമ്മിൽ കണ്ടാൽ വൈരാഗ്യമാണ്. ഇതുപോലെയല്ലേ ചില ഭവനങ്ങളിലെ ജീവിതം? നാം താമസിക്കുന്നത് ഒരു വീട്ടിൽ, ഭക്ഷണം കഴിക്കുന്നത് ഒരു വീട്ടിൽ, താമസിക്കുന്ന ഒരു വീട്ടിലും ബാക്കിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരു വീട്ടിലാണെങ്കിലും തമ്മിൽ തമ്മിൽ സമാധാനമുണ്ടോ? തമ്മിൽ തമ്മിൽ സന്തോഷമുണ്ടോ? ഒന്നിച്ചിരുന്ന് സംസാരിക്കാൻ സാധിക്കുന്നുണ്ടോ? ഹൃദയംഗമായി ഒന്ന് പുഞ്ചിരിപ്പാൻ പോലും സാധിക്കുന്നുണ്ടോ? പലപ്പോഴും ഇല്ല. എന്നാൽ മറുവശത്ത് സമാധാനമായി ജീവിക്കുന്ന അനേക കുടുംബങ്ങളുണ്ടോ? ആ കുടുംബങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. പക്ഷിപരിപാലികളെ നോക്കി നാം ബുദ്ധിപഠിച്ചതുമായിട്ടാണ് പലപ്പോഴും ഇരിക്കുന്നത്. ഒരിക്കലും ഒരു ആൺപക്ഷി ഒരു പെൺപക്ഷിയോട് വഴക്ക് കൂടാറില്ല. ഒരിക്കലും ഒരു ആൺമൃഗം ഒരു പെൺമൃഗത്തോട് അടിയറച്ചൽ കൂടാറില്ല. എന്നാൽ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പലപ്പോഴും തന്റെ തുണയോടോ വഴക്കുകൂടി അടികളച്ചൽ കൂടുന്ന സന്ദർഭങ്ങൾ എത്രയോ ലജ്ജാകരമാണ്. ഒരിക്കലും ഒരു വിഭാഗത്തിൽ ഒരാളിങ്ങനെ പറയുകയുണ്ടായി, വിഭാഗം കഴിച്ചു വരുന്ന ആദ്യ നാളുകളിൽ അവൻ പറയുന്നത് അവൾ കേൾക്കും, പിന്നെയും കുറെ നാളുകൾ കഴിയുമ്പോൾ അവൾ പറയുന്നത് അവൻ കേൾക്കും. കാലം ഇന്നലെ മുമ്പോട്ട് പോകുമ്പോ അവർ പറയുന്നത് അയലത്തുകാർ കേൾക്കും. ശരിയല്ലയോ? പലപ്പോഴും നമ്മുടെ സംസാരം, നമ്മുടെ വഴക്ക് അയലത്തുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ? എന്താണ് ഇതിന് പരിഹാരമാർഗം? ഞാൻ ഓർപ്പിച്ചല്ലോ, ദൈവത്താലാണ് കുടുംബം സ്ഥാപിക്കപ്പെടും. ദൈവവചനത്തിൽ അതിന്റെ പരിഹാരവും നിർദ്ദേശിച്ചിട്ടുണ്ട്. നാം അത് പാലിച്ചാൽ മതി. പണ്ടൊരിക്കൽ ഒരു ഭർത്താവും ഭാര്യയും തമ്മിൽ വഴക്ക്, വഴക്ക് വലിയ പ്രശ്നത്തിൽ കലാശിച്ചപ്പോൾ അവർ വിചാരിച്ച് വിവാഹം ഉപേക്ഷിക്കണമെന്ന് ഇവരെ തീരുമാനിച്ചു. ഭാര്യ പെട്ടെന്ന് തന്റെ കഴുത്തിൽ കെട്ടിയിരുന്ന മിന്ന പൊട്ടിച്ച് ഭർത്താവിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ നമ്മൾ തമ്മിലുള്ള ബന്ധം തീർന്നു, ഇന്നുകൊണ്ട് തീർന്നെന്ന് പറഞ്ഞു. ഭാര്യയുടെ മിന്ന് പൊട്ടിച്ച് ഭർത്താവിന്റെ കയ്യിൽ കൊടുത്താൽ കുടുംബജീവിതത്തിന്റെ ബന്ധം തീർന്നു. അവരെ തമ്മിൽ യോജിപ്പിച്ചത് മിന്നു ഞാനാണോ? അല്ല. വിവാഹത്തിൽ യോജിപ്പിച്ചത് പല രീതിയിലുണ്ടോ? ചില സ്ഥലങ്ങളിൽ ഭാര്യയെ ഭർത്താവിനെ മുഖാമുഖത്തോട് നിർത്തി ചരടുകൾ കൊണ്ട് ബന്ധിക്കാറുണ്ട്. ചില രാജ്യങ്ങളിൽ ചില പരിഷ്കാരമില്ലാത്ത ജനങ്ങളുടെ മധ്യത്തിൽ ഒരു പരമ്പിനകത്ത് വെച്ച് രണ്ടുപേരെ ഒന്നിച്ച് കുറച്ചു നേരം തുറത്തിട്ട് അവരെ വിവാഹിതരായി പ്രഖ്യാപിക്കാറുണ്ട്. ചില സ്ഥലങ്ങളിൽ ഒരു റൂമിൽ കുറച്ചു നേരത്തേക്ക് അവരെ അടച്ചിട്ടിട്ടോ അവർ വിവാഹിതരായി എന്ന് പറയാറുണ്ടോ. ചിലയിടത്ത് മാനകൾ തമ്മിൽ കൈമാറി കുടുംബജീവിതത്തിൽ ഇടപെടാറുണ്ട്. ആഫ്രിക്കൻ നാളിൽ ഒരു ഗ്രാമപ്രദേശത്തിലെ വിവാഹത്തെ കുറിച്ച് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ, വിവാഹ ദിവസം വരന്റെ കയ്യ് ഇടുക്കമുള്ള ഒരു കുപ്പിക്കകത്ത് ഞെക്കി ഞെരുക്കി കയറ്റി ആ കുപ്പിക്കകത്ത് കടിക്കുന്ന അനേക ഉറുമ്പുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ കൈ വലിച്ചാൽ ഇതിന് പെട്ടെന്ന് എടുക്കാനൊക്കത്തില്ല. അതേ രീതിയിൽ കൈക്കായിട്ടാണ് ആ കുപ്പിക്കകത്ത് തന്നെ കൈ കടത്തുന്നത്. കൈ കടത്തി ദീർഘ സമയങ്ങളിൽ അവൻ ആ കുപ്പിയുമായിട്ടിരിക്കണം. അവന്റെ കൈ ഉറുമ്പ് എപ്പോഴും കടിച്ചുകൊണ്ടിരിക്കും. ആ ഉറുമ്പ് കടിക്കുന്നത് ഭയങ്കര വേദനയാണ്. അവൻ ആ വേദന സഹിച്ച് ആ ഉറുമ്പ് കണ്ടു ഉറുമ്പ് കടിക്കുന്നതോ അവൻ കൊണ്ടുകൊണ്ടോ അങ്ങനെ തന്നെ ഇരിക്കണം. അങ്ങനെ സഹിച്ചിരിക്കാൻ അവന് സഹിഷ്ണത ഉണ്ടെങ്കിൽ അവന്റെ കുടുംബജീവിതം വിജയിക്കുമെന്നാണ് അവർ ധരിക്കുന്നത്. അവർ വിചാരിക്കുന്നു കുടുംബജീവിതം കളിയല്ല, കാര്യമാണ്. ചിലപ്പോൾ ദുഃഖത്തിന്റെ സാഹചര്യങ്ങൾ വന്നു വന്നിരിക്കാം. അതൊക്കെ സഹിക്കാൻ ഇവർ കഴിവുണ്ടോ എന്നുള്ള ചെക്കിങ്ങാണ് അപ്രകാരം അവർ ചെയ്യുന്നത്. ഈ രീതിയിലുള്ള മാധ്യമങ്ങൾ കൊണ്ട് വിവാഹം യോജിക്കപ്പെടുമോ? വിശുദ്ധ ബൈബിൾ പറയുന്നു, മലാഖി പ്രവചനം വായിക്കുമ്പോൾ, ഇംഗ്ലീഷ് വായിക്കുമ്പോൾ, അവൻ നിന്റെ ഉഭയസമരത്തിൻ ഭാര്യയല്ലയോ. വിവാഹത്തിൽ മാധ്യമങ്ങൾ കൊണ്ടല്ല ബന്ധിക്കപ്പെടുന്നത്, ദൈവത്തിന് മുൻപാകെ ഉഭയസമരം ചെയ്താണ് രണ്ടുപേരും ഭാര്യാഭർത്താക്കന്മാർ ആയിത്തീർന്നത്. മുപ്പത് ചരട് വേഗത്തിൽ അറ്റുപോകയില്ല. ദൈവം, ഭാര്യ, ഭർത്താവ് ഈ മൂന്ന് കൂട്ടരും കൂടെ ഒന്നിച്ച് ചേർന്ന് വേണം കുടുംബജീവിതം പണിയപ്പെടുവാൻ. ദൈവത്തിൽ ആരംഭിച്ചോ, ദൈവത്തിൽ തുടർന്ന് ജീവിതോത്സായം വരെ ദൈവത്തിൽ തുടർന്നു പോകുവാന് കാരണം ദൈവത്തോടുള്ള ബന്ധത്തിലെ കുടുംബജീവിതം അനുഗ്രഹമാക്കിടുവാൻ സാധിക്കും. എന്താണ് കുടുംബജീവിതത്തിന് ഈ അനുഗ്രഹം? അതിനെക്കുറിച്ച് ഉത്തരം പറയുന്നത് ഭക്തനാകുന്ന ഇയ്യോബ് ബൈബിൾ ഇങ്ങനെ പറയുന്നു. ഇയ്യോബിന്റെ പുസ്തകം 22 അധ്യായത്തിന്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമോ? ദൈവത്തിന്റെ ദീപം എന്റെ തലയ്ക്കുമീതെ പ്രകാശിച്ചു. ഒരു കുടുംബജീവിതത്തിന്റെ അനുഗ്രഹം എന്താണ്? ദൈവത്തിന്റെ ദീപം നിന്റെ തലയ്ക്കുമീതെ പ്രകാശിക്കണം. അവന്റെ വെളിച്ചത്തിൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു. എന്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യത ഉണ്ടായിരിക്കുക. നിന്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യതയുണ്ടോ? സർവശക്തൻ എന്നോടുകൂടെ വസിക്കുക. ദൈവം നമ്മളോടുകൂടെ വസിക്കുന്നുണ്ടോ? എന്റെ മക്കൾ എന്റെ ചുറ്റിലും ഇരിക്കുകയും ചെയ്ത എന്റെ ശുഭകാലത്തെ പോലെ ഞാൻ ആയി എങ്കിൽ കൊള്ളായിരുന്നു. എന്താണ് ഒരു കുടുംബത്തിന്റെ ശുഭകാലം? നിനക്ക് നല്ല വീടുകൾ വാങ്ങിക്കുന്നതല്ല, നിനക്ക് നല്ല കാറുകൾ വാങ്ങിക്കുന്നതല്ല, നിന്റെ വിദ്യാഭ്യാസത്തിന്റെ യോഗ്യതയല്ല, നിന്റെ കുടുംബജീവിതത്തിന്റെ യോഗ്യതയല്ല, നിനക്ക് മക്കൾ എത്ര ഉണ്ടെന്നുള്ളതല്ല, നിന്റെ വരുമാനം എത്ര ഉണ്ടെന്നല്ല, ദൈവത്തിന്റെ സഖ്യത നിന്റെ ഭവനത്തിലുണ്ടായിരിക്കും. സർവസഖ്യ നിന്നോടുകൂടെ വസിക്കുക. അങ്ങനെ ചെയ്യുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന കുടുംബജീവിതമാണ് നമുക്ക് ഏവർക്കും ആവശ്യമായിരിക്കും. അങ്ങനെയുള്ള ഒരു കുടുംബജീവിതത്തെ കുറിച്ച് 128 സംഘത്തിൽ ഇങ്ങനെ വായിക്കുന്നു. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമാകുന്ന മുന്തിരിവള്ളി പോലെ, മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെ ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. നോക്കുക, ദൈവാത്മുള്ള ഒരു ഭവനത്തിലെ ഒരു ഭർത്താവിന്റെ, ദൈവഭക്തനാകുന്ന ഒരു ഭർത്താവിന്റെ ഭാര്യ ഫലപ്രദമാകുന്ന മുന്തിരിവള്ളി പോലെയാണ്. മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെയാണ്. പണ്ടൊരിക്കൽ വീട്ടിലെ പ്രശ്നം കാരണം ഒരു ഭർത്താവ് ആ വാക്യം തിരിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്, എന്റെ ഭാര്യ സോദരി സമാജത്തിൽ മുന്തിരിവള്ളി പോലെയും വീട്ടിൽ ഇഞ്ചക്കാട് പോലെയുമാണ്. എന്റെ മക്കൾ ക്ലബിൽ ഒലിവുതൈകൾ പോലെയും വീട്ടിൽ ചൊറുകനത്തൈ പോലെയുമാണ്. ശരിയായിരിക്കാം, നാം വെളിയിൽ എങ്ങനെയായിരിക്കുന്നതിനേക്കാൾ ഉപരി നമ്മുടെ വീട്ടിൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. 112 സങ്കീർത്തനത്തിന്റെ 1-2 വാക്യങ്ങളിൽ യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പുരുഷൻ ഭാഗ്യവാൻ, മനുഷ്യൻ ഭാഗ്യവാൻ, അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിൽ ഉണ്ടാകും. അതാണ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന അവസ്ഥ. മാന്യ സ്നേഹിത, നീ ദൈവഭക്തനായിരിക്കുന്നുവോ? ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നീ നടക്കുന്നു എന്നാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് ലഭിക്കും. ഒരു വീട്ടിൽ നിത്യവും മഴക്കാണെങ്കിൽ ആ വീട്ടിലെ കുഞ്ഞുങ്ങൾ സ്നേഹം കിട്ടാതെ, സ്നേഹം ലഭിക്കുന്നിടത്തേക്ക് അവർ ഇറങ്ങിപ്പോകും. ഒടുവിൽ വഴിതെറ്റിയ പോക്കിൽ അവസാനിക്കുകയും ചെയ്യും. പണ്ട് സംഘ സ്കൂളിൽ ഒരു കുട്ടി വന്നു, പുതുതായിട്ടൊരു കുട്ടി വന്നു. ആ കുട്ടി പുതുതായിട്ട് വന്നപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. ആ കുട്ടിയോട് സംഘ സ്കൂളിലെ ടീച്ചർ ചോദിച്ചു, മോനെ നിന്റെ പേര് എന്താണ്? അറിഞ്ഞ അവൻ പറഞ്ഞു, എന്റെ പേര് ചീവിയിട്. നിന്റെ പേര് ചീവിടും? അതെ, എന്നെ എന്റെ പപ്പായും മമ്മിയും വിളിക്കുന്നത് ചീവിടുന്നാണ്. നിന്റെ പപ്പായുടെ പേരെന്താണ്? എന്റെ പപ്പായുടെ പേര് കാലൻ എന്നാണ്. മമ്മിയുടെ പേരോ? മമ്മിയുടെ പേര് ഭദ്രകാൽ. നീ ഏത് വീട്ടിലാണ്? നിന്റെ വീട്ടുപേരെന്താ? എന്റെ വീട്ടുപേരെ മുടിഞ്ഞടത്ത്. അപ്പൊ ഈ വിവരം അറിയാനായിട്ട് ഈ അധ്യാപകൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത്, ഭർത്താവ് എപ്പോഴും ഒരു മദ്യപാനിയായ ഭർത്താവാണ്. വീട്ടിൽ വന്നാൽ എപ്പോഴും ഭാര്യയും മക്കളെയും എടുത്തിട്ടിരിക്കും. ഭർത്താവ് ജോലി കഴിഞ്ഞ് ദൂരെ നിന്ന് വരുമ്പോൾ ഭാര്യ വീട്ടിൽ നിന്നുകൊണ്ട് പറയും, ദാണ്ടു വരുന്നു കാലൻ. അതിലുകൊണ്ട് ഭാര്യ അടിക്കുമ്പോൾ ഭാര്യ എന്ന ദേശത്തിൽ ഉള്ളിക്കൊണ്ടോ ഭാര്യ വേണമുണ്ടാകും. ഒന്നേ ഭർത്താവ് പറയും, ഭദ്രകാളി തുടങ്ങിയെന്ന് പറയും. ഈ അടി കാണുമ്പോൾ കൊച്ചരുതുകൊണ്ട് കരയും. ഉടനെ വീട്ടുകാർ പറയും, ചീവീട് കരയാൻ തുടങ്ങിയെന്ന് പറയും. ആ കൂട്ടത്തിൽ ഭാര്യ പറയും, ഈ മുടിഞ്ഞ വീട്ടിൽ വന്നേ പിന്നെ എനിക്ക് ഇതുവരെ സമാധാനമില്ല. അപ്പൊ കൊച്ചൻ കേട്ടിരിക്കുന്നത് അവന്റെ അപ്പന്റെ പേര് കാലൻ, അമ്മയുടെ പേര് ഭദ്രകാളി, വീടിന്റെ പേര് മുടിഞ്ഞ വീട്, ചെറുക്കന്റെ പേര് ചീവീട്. എന്താ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ പകർത്തും. കുഞ്ഞുങ്ങൾ പെട്ടെന്നാണ് നമ്മുടെ കാര്യങ്ങൾ പകർത്തുന്നത്. ഒരിക്കൽ ചില കൊച്ചു കുഞ്ഞുങ്ങൾ ഇരുന്നുകൊണ്ടോ അവരുടെ ആരാധന നടത്തുന്നത് കണ്ടു. അവരുടെ മാതാപിതാക്കന്മാർ ദൈവത്തെ ആരാധിക്കുന്ന ആരാധന പകർത്തുക. അവരിന്ന് പാട്ട് പാടുന്നു, കമ്പയറടിക്കുന്നു, തിരുവത്താട് നടത്തുന്നു, കെട്ടിപ്പിടിച്ച് ചുമ്മനം കൊടുക്കുന്നു, സാക്ഷി പറയുന്നു, പ്രാർത്ഥിക്കുന്നു, ഇതെല്ലാം നടത്തുന്നു. അല്പം കഴിഞ്ഞ് ഒരാൾ ആശീർവാദം പറഞ്ഞ അവസാനത്തിൽ, അപ്പൊ പേരൻസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അല്പം കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഇവർ കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെള്ളും ബഹളവും തുടങ്ങി. അമ്മ ആരോ ചോദിച്ചു, കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്തായി കാണുന്നത്? ഇതുവരെ ആരാധനയല്ലേ നടത്തിക്കൊണ്ടിരുന്നത്? ആരാധന നിങ്ങൾ സ്നേഹത്തിൽ കെട്ടിപ്പിടിച്ച് ചുമ്മനൊക്കെ കൊടുക്കുന്ന കണ്ടല്ലോ, ഇപ്പൊ എന്താ വടക്ക്? അപ്പോൾ അവർ പറഞ്ഞു, ആരാധന പിരിച്ചു വിട്ടു, കമ്മിറ്റി ആരംഭിച്ചിരിക്കുകയാണോ, കമ്മിറ്റിയിലൊക്കെ ഉണ്ടെന്നോ. നോക്കുക, നമ്മൾ ചെയ്യുന്നതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഓർത്തോ നമ്മുടെ കുടുംബജീവിതം സന്തോഷപ്രദമായി തീരുവാൻ നാം എല്ലാവരും ഉത്സാഹിക്കണം. ബൈബിള് ഭാര്യാഭർത്താക്കന്മാർ അനുവർത്തിക്കേണ്ട കാര്യങ്ങൾ വളരെ വിശദമായി ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ഭാര്യാഭർത്താക്കന്മാരുടെ കടപ്പാടുകളെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയുന്നത് ഭാര്യമാരെ കുറിച്ചാണ്. അതുകൊണ്ട് കുടുംബജീവിതത്തിലെ അനുഗ്രഹത്തിന് വേണ്ടി ഭാര്യമാരെന്ത് ചെയ്യണം എന്നുള്ള കാര്യം ആദ്യമേ ഞാൻ ഓർപ്പിക്കേണ്ടത്. ഭാര്യ ഭർത്താവിന് തക്ക തുണയായിരിക്കണം. ദൈവം ഹവ്വായെ ആദാമിന് കൊടുത്തത് ഇണയായിരിക്കാനല്ല, തക്ക തുണയായിരിക്കാനാണ്. ഇന്ന് പല ഭർത്താക്കന്മാരും ഭാര്യമാരെ ഇണയായി കാണുക. അല്ല സ്നേഹിത, അവൾ നിന്റെ തുണയായിരിക്കണം. സമ്പത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും കച്ചറയിലും സന്തുഷ്ടിയിലും ദൈവം നൽകുന്ന ജീവിതത്തിലെ എല്ലാ പരിതസ്ഥിതികളിലും ഭാര്യ ഭർത്താവിന് തക്ക തുണയായിരിക്കണം. ഒരു ഗ്രഹം ഒരു വീട് പണിയുന്ന ചുമതല സ്ത്രീകൾക്കുള്ളതാണ്. രൂത്തിന്റെ പുസ്തകം 4:11 വായിക്കുമ്പോൾ രൂത്തിനെ കുറിച്ച് ഇസ്രായേൽ മൂപ്പന്മാരും ഇസ്രായേൽ ജനവും പറഞ്ഞത്, നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ഈ രൂത്തിനെ യഹോവ രാജനെ പോലെയും ലേയെ പോലെയും ആക്കട്ടെ, അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗ്രഹം പണിതത്. ഇസ്രായേൽ ഗ്രഹം പണിതത് രാഹേലും ലേയുമാണെന്ന് വായിച്ചു. അപ്പോൾ സഹോദരിമാർക്ക് കുടുംബം പണിയുക എന്നുള്ള വലിയ ഒരു വീട് പണിയുക എന്നുള്ള വലിയ ചുമതലയുണ്ട്. സദൃശ്യവാക്യം 11:1 ഇങ്ങനെ വായിക്കുന്നു, സ്ത്രീകൾ ജ്ഞാനമായവൾ തന്റെ വീട് പണിയുന്നു, പോഷത്വമുള്ളവളോ സ്വന്തം കൈകളാൽ പൊളിച്ച് കളയും. നാം വീട് പൊളിച്ചു കളയുന്നവരല്ല, വീട് പണിയുക എന്നുള്ളതാണ് ദൈവം ഒരു സ്ത്രീയെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സദൃശ്യവാക്യം 31:10 ഇങ്ങനെ വായിക്കുന്നു, സാമർത്ഥ്യമുള്ള ഭാര്യയെ ആർക്ക കിട്ടും, അവളുടെ വില മുത്തുകളിലും ഏറും. സാമർത്ഥ്യമുള്ള ഭാര്യയുടെ ലക്ഷണങ്ങൾ സദൃശ്യവാക്യം 31:10-31 വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പുസ്തകം തന്നെ 12:4 സാമർത്ഥ്യമുള്ള സ്ത്രീ ഭർത്താവിന് ഒരു കിരീടം ആണെന്ന് വായിക്കും. നാണം കെട്ടവളോ ഭർത്താവിന്റെ അസ്ഥികൾക്ക് ദ്രവത്വം എന്ന് വായിക്കും. ആ പുസ്തകം തന്നെ വീണ്ടും 12:16 ലാവണ്യമുള്ള സ്ത്രീയ മാനം രക്ഷിക്കുന്നു. വീട്ടിലെ കാര്യങ്ങളും ഭർത്താവിന്റെ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും അവിടെയും ഇവിടെയും പോയി പറയാതെ ഭവനത്തിന്റെ കാര്യങ്ങളിലെ മാനം അവൾ രക്ഷിക്കണം. ഒരു ഭാര്യ കലങ്ങിക്കാതെ സൗമ്യയോടെ വേണം വീട്ടിലുള്ളവരോട് പെരുമാറുവാൻ. സദൃശ്യവാക്യം 21:9 ഇങ്ങനെ വായിക്കുന്നു, ശണ്ഠ കൂടുന്ന സ്ത്രീയോടുകൂടെ പൊതു വീട്ടിൽ പാർക്കുന്നതിനേക്കാൾ മേൽപ്പുരയുടെ കോണിൽ പാർക്കുന്നത് നല്ലതാണ് എന്ന്. 19:1 ശണ്ഠയും ദുശാഠ്യമുള്ള സ്ത്രീയോടുകൂടെ പാർക്കുന്നതിലും നിർജ്ജന പ്രദേശത്ത് പോയി പാർക്കുന്നതാണ് നല്ലത് എന്ന് വായിക്കും. 19:13 ഭാര്യയുടെ കലമ്പൽ തീരാത്ത ചോർച്ച പോലെയാണ്. 27:15 പെരുമഴയുള്ള ദിവസത്തിൽ ഇടവിടാത്ത ചോർച്ചയും കലഹക്കാരിയായ സ്ത്രീയും ഒരുപോലെ എന്ന് കാണും. അവളെ ഒതുക്കുവാൻ നോക്കുന്നവൻ കാറ്റിനെ ഒതുക്കുവാൻ നോക്കുന്നു. മാന്യ സഹോദരി, നീ ഭവനത്തിൽ ദിവസവും വഴക്കിടുന്ന കൂട്ടത്തിലാണോ, അതോ സാമർത്ഥ്യമുള്ള ഭാര്യയായി സമാധാനമുണ്ടാക്കി സൗമ്യതയോടെ ഭർത്താവിനും തക്ക തുണിയായിട്ടാണോ നീ ഭവനത്തിൽ കഴിഞ്ഞു കൂടുന്നത്? നിന്റെ പ്രശ്നത്താലാണോ വഴക്കുണ്ടാകുന്നത്? അതിനൊരു പരിഹാരമാർഗം ആവശ്യമാണ്. നീ ഭർത്താവിനെ തക്ക തുണയായിരിക്കണം. നവീകരണത്തിന്റെ പിതാവാണ് മാർട്ടിൻ ലൂതർ. മാർട്ടിൻ ലൂതർ നവീകരണത്തിന് വേണ്ടി തന്നെ പടവാളി തിരക്കിയപ്പോൾ തനിക്കെതിരായി ഒന്നിനൊന്നിന് തിരമാലകൾ സമാനമായി പ്രശ്നങ്ങൾ ഒന്നിന് പുറത്തൊന്നായി വന്നു. താൻ ചില വിഷയത്തിൽ നിരാശനായി, തനിക്ക് പ്രവർത്തിപ്പാനുള്ള ശക്തി നഷ്ടപ്പെട്ടു. താൻ ഒരു ദിവസം ദുഃഖിച്ച് തന്റെ കട്ടിലിൽ കയറി കിടന്നു. ബുദ്ധിമുട്ടുകളായ കാര്യങ്ങൾ അറിഞ്ഞു. എന്റെ ഭർത്താവ് വിഷയങ്ങളുടെ മധ്യയെ പതറിപ്പോയി. അദ്ദേഹത്തിന് ആ ശക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ അങ്ങനെ ക്ഷീണിപ്പിക്കുവാൻ പാടില്ല. അദ്ദേഹം ഉത്തേജനം പ്രാപിക്കണം, അദ്ദേഹം ധൈര്യം പ്രാപിക്കണം. അതിന് അവളൊരു മാർഗം കണ്ടുപിടിച്ചു. മാത്രം കിടന്ന ആ റൂമിൽ അവൾ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് കയറിച്ചു. മാട്ടിലൂതർ ചോദിച്ചു, ആരാണ് മരിച്ചത്? നീ കറുത്ത വസ്ത്രം അണിഞ്ഞുകൊണ്ട് പോകുന്ന ആരാണ് മരിച്ചത്? മാട്ടിലൂതറിന്റെ ഭാര്യ പറഞ്ഞു, നമ്മളെ ഏറ്റവും അടുത്ത ഒരാൾ മരിച്ചു പോയത്. ആരാ മരിച്ചത് അറിയുവാൻ മാട്ടിലൂതർ ആകാശോഭനായി. മരിച്ചുപോയത് മറ്റാരുമല്ല, മാട്ടിലൂതറിന്റെ ദൈവം മരിച്ചുപോയി. മാട്ടിലൂതർ ചോദിച്ചു, എന്റെ ദൈവം മരിച്ചോ? എന്റെ ദൈവം മരിച്ചോ? ഒരിക്കലും എന്റെ ദൈവം മരിച്ചില്ല. അപ്പൊ ബുദ്ധിമുട്ടിയായ ഭാര്യ പറഞ്ഞത് എങ്ങനെയാണ്? നിന്റെ വിതപ്പ് കണ്ടാൽ നിന്റെ ദൈവം മരിച്ചുപോയി എന്ന് തോന്നിപ്പോകും. മാട്ടിലൂതർ ചാടി എഴുതേറ്റു, എന്റെ ദൈവം മരിച്ചില്ല, എന്റെ ദൈവം ജീവിക്കുന്നു, ദൈവത്തിന് വേണ്ടി പിന്നെയും പ്രവർത്തിച്ചു എന്നുള്ള തീരുമാനത്തോടെ ശക്തി പ്രാപിച്ചു. ഭർത്താവിന്റെ ക്ഷീണപുറം അറിഞ്ഞോ ബുദ്ധിപൂർവ്വം ഇടപെടുന്ന മാട്ടിലൂതർ എന്ന ഭാര്യയെ പോലെ വിവേകത്തോടെ കാര്യങ്ങൾ ചെയ്യുവാനും സാധിക്കുമോ? ഭാര്യമാർ ചെയ്യേണ്ട മറ്റു പല കാര്യങ്ങൾ. 45 സങ്കീർത്തനം 10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്വജനത്തെയും പിതൃഭവനത്തെയും മറന്ന് ഭർത്താവിനോട് പറ്റിച്ചേരണം. പലപ്പോഴും വിവാഹം എടുത്തു കഴിഞ്ഞാലും ഭർത്താവിനേക്കാൾ കൂടുതലായി മാതാപിതാക്കന്മാരെ സ്നേഹിക്കുന്നവരുണ്ട്. ഞാനീ പറഞ്ഞതിന്റെ അർത്ഥം മാതാപിതാക്കന്മാരെ ഉപേക്ഷിക്കണമെന്നോ അവരെ സ്നേഹിക്കരുതോ എന്നല്ല. തീർച്ചയായും നമ്മുടെ മാതാപിതാക്കന്മാരെ നാം സ്നേഹിക്കണം, അവരെ ബഹുമാനിക്കണം. എന്നാൽ കുടുംബത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് ജീവിതത്തിൽ ഏറ്റവും വലുത് അവരുടെ ഭർത്താവായിരിക്കണം. അപ്പോൾ സംഭവിച്ചിട്ട് ഭാര്യയോട് പറ്റിച്ചേരണമെന്ന് പുരുഷനോട് പറയുന്നതോടൊപ്പം തന്നെ സ്ത്രീയോട് പറയുന്നതോ സ്വജനത്തെയും പിതൃവാദത്തെയും മറക്കണം. 1 കൊരിന്ത്യർ 11:3 വാക്യത്തിൽ സ്ത്രീയുടെ തല പുരുഷൻ എന്ന് കാണും. ഒരു സ്ത്രീ എപ്പോഴും ധരിക്കണം, എന്റെ ഭർത്താവ് വലിയ വിദ്യാഭ്യാസം ഇല്ലെങ്കിലും എന്റെ അത്രയും സാലറി എന്റെ ഭർത്താവ് കൊണ്ടുവന്നില്ലെങ്കിലും എന്റെ ഭർത്താവിന് വലിയ കഴിവില്ലെങ്കിലും എന്നെ വിവാഹം കഴിച്ചിരുന്നത് എന്റെ ഭർത്താവാണ്. അതുകൊണ്ട് എന്റെ തല എപ്പോഴും ഭർത്താവാണെന്നുള്ള ചിന്ത ഭാര്യയെ ഭരിക്കണം. ഉൽപ്പത്തി പുസ്തകം 3:16 വാക്യം നാം വരിക്കുമ്പോൾ ഹൗവ തെറ്റ് ചെയ്തതിനാൽ ദൈവം കൊടുത്ത ശിക്ഷയിൽ ഒന്ന് പുരുഷനാൽ സ്ത്രീ ഭരിക്കപ്പെടുക എന്നുള്ളതാണ്. ഭർത്താവിനാൽ ഭാര്യ ഭരിക്കപ്പെടണം. ഇന്ന് പലയിടത്തും തിരിച്ച ഭാര്യയാൽ ഭർത്താവ് ഭരിക്കപ്പെടുന്ന ചില ഭവനങ്ങളുണ്ടോ? അത് തെറ്റാണ്. ദൈവവും പറയുന്നു ഭർത്താവിനാൽ ഭാര്യ ഭരിക്കപ്പെടണം. 1 തിമോത്തിയോസ് 2:12 വായിക്കുമ്പോൾ പുരുഷന്റെ മേൽ കർത്തൃത്വം നടത്തുവാൻ സഭകളിൽ പോലും ദൈവം സ്ത്രീകളെ അനുവദിച്ചിട്ടില്ല. അപ്പോൾ പുരുഷനായിരിക്കണം തല, പുരുഷനാലായിരിക്കണം സ്ത്രീ ഭരിക്കപ്പെടേണ്ടത്. കൊലോസ്യ ലേഖനം 3:18 വാക്യം, എഫേസ്യ ലേഖനം 5:22 വാക്യത്തിൽ കർത്താവിൽ ഉചിതമാകും വണ്ണം ഭാര്യ കീഴടങ്ങിയിരിക്കണം ഭർത്താവിന്. എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നും ബൈബിൾ പറയുന്നില്ല. ആ പദപ്രയോഗം ഒന്നുകൂടെ ഞാൻ പറയട്ടെ, കർത്താവിന് ഉചിതമാകുമ്പോണം. നിന്റെ ഭർത്താവ് ദൈവഹിതത്തിന് വിരുദ്ധമാകുന്ന ഒരു കാര്യമാണ് പറഞ്ഞു എങ്കിൽ നീ അത് അനുസരിക്കണമെന്നില്ല. മദ്യപാന് ദൈവരാജ്യം അവകാശമാക്കത്തില്ലെന്നുണ്ടോ? നിന്റെ ഭർത്താവ് നിന്നെ മദ്യം പാനം ചെയ്യുവാൻ നിർബന്ധിച്ചു ചോദിച്ചിട്ടോ നീ ഒരിക്കലും കുടിക്കണ്ട, അതിന് വഴങ്ങണ്ട, അതിനനുസരിക്കണ്ട, ദൈവഹിതമല്ലാത്ത ഒരു കാര്യത്തിനും അനുസരിക്കണ്ട. എന്നാൽ കർത്താവിന് ഉചിതമാകും വണ്ണം എപ്പോഴും ഭാര്യ ഭർത്താവിന് കീഴടങ്ങി ഇരിക്കണം. 1 പത്രോസിന്റെ ലേഖനം 3:6 വാക്യത്തിൽ വായിക്കുന്നു, സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചത്. നമുക്ക് മാതൃകയാക്കേണ്ട ഒരു കുടുംബമാണ് അബ്രഹാമും സാറായി. സാറ അബ്രഹാമിനെ വിളിച്ചത് യജമാനൻ എന്നാണ്. ആ അന്ന് വിളിച്ച എതിരായ വാക്ക് അഡോനായി എന്നാണ്. അഡോനായി യജമാനൻ. ഈയിടെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, പറയുന്ന കേട്ടു, എന്റെ ഭാര്യ സ്നേഹിച്ചിരിക്കുമ്പോൾ എന്നെ അഡോനായി എന്ന് വിളിച്ചു, അവൾ പിണങ്ങി കഴിഞ്ഞാൽ എഡോനായി എന്ന് വിളിച്ചു. ഇന്ന് പല ഭവനങ്ങളിലും അഡോനായി മാറി എഡോനായി മാറിയിരിക്കുക. അല്ല, ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം. കുട്ടനാടൻ വയലേരിയിൽ കൂടെ പണ്ട ഒരു തമ്പതിമാർ വസാനം പറഞ്ഞ് സന്തോഷമായി നടന്നു പോവുകയാണ്. അങ്ങനെ അവർ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ കൊയ്തിട്ടിരിക്കുന്ന പാടശേഖരത്തിന്റെ അടുത്തുകൂടി അവർ കടന്നുപോയി. ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, ഭാര്യ നീ ഇത് കണ്ടു, ഇതെല്ലാം നല്ല അരിവാൾ കൊണ്ടാണ് കൊയ്തത്, എത്ര നിരപ്പായിട്ടിരിക്കുന്നു, എത്ര നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു. അന്ന് ഭാര്യ പറഞ്ഞു, അരിവാൾ കൊണ്ട് കൊയ്താൽ ഇത്രയും ഭംഗിയാകത്തില്ല, ഇതെല്ലാം കത്രിക കൊണ്ടാണ് കൊയ്തത്. അവർ തമ്മിൽ തർക്കമായി, അല്ല അരിവാൾ കൊണ്ടാണ്, ഭാര്യ പറഞ്ഞു അല്ല കത്രിക കൊണ്ടാണ്. കുറെ കഴിഞ്ഞ് അങ്ങോട്ട് പോയപ്പോൾ ഒരു വയൽ കൊയ്യുന്നത് കണ്ടു, അരിവാൾ കൊണ്ട് കൊയ്യുന്നത് കണ്ടു. ഭർത്താവ് പറഞ്ഞു, കണ്ടോ ഇത് അരിവാൾ കൊണ്ടല്ലേ കൊയ്യുന്നതോ, അവിടുത്തേതും അതുപോലെ തന്നെ. അപ്പോൾ ഭാര്യ പറഞ്ഞു, ഇത് അരിവാൾ കൊണ്ടായാലും നേരത്തെ പറഞ്ഞത് കത്രിക കൊണ്ടാണ്. തമ്മിൽ വഴക്കും കൂട്ടും, അങ്ങോട്ടും ഇങ്ങോട്ടും കൈവച്ചു. വിവാഹം ഉപേക്ഷിക്കുന്നവരെയായി, വാശിയായി, വൈരാഗ്യമായി. ഒരാറിന്റെ വീരത്ത് വന്നപ്പോൾ ഭർത്താവിന് ദേഷ്യം സഹിക്കാൻ വയ്യാതെ ഭാര്യയെ വെള്ളത്തിലോട്ട് തള്ളുകൊടുത്തു. അവൾ വെള്ളം കൊടുത്ത് പൊങ്ങിയും താന്നു പോകും. അവൾ പൊങ്ങി വരുന്നവരെ കൈകൊണ്ട് കാണിക്കും, കത്രിക കൊണ്ടാണ്. എന്നാലും അവൾ സമ്മതിക്കത്തില്ല, അരിവാൾ കൊണ്ടാണ്. എന്തിനു നിർബന്ധ ബുദ്ധി? എന്തിനാണ് ഈ നിർബന്ധ ബുദ്ധി എടുക്കുന്നത്? അതുകൊണ്ട് ഗുണത്തേക്കാൾ അവർ ദോഷമുണ്ടാകും. ദൈവ വചനം പറയുന്നു, ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം. ഒരിക്കലൊരു സഹോദരി എന്നൊരു പുരോഹിതനോട് പറഞ്ഞു, ബഹുമാനപ്പെട്ട അച്ചു, എന്നെ എന്റെ ഭർത്താവ് മിക്കവാറും ഉപദ്രവിക്കുകയാണ്, ഞാൻ അടി കൊണ്ട് എനിക്ക് വയ്യ. ആ ബഹുമാന്യ പുരോഹിതനറിയാം, അയാൾ പാവം പിടിച്ചൊരു മനുഷ്യനാണ്. അടി കൊള്ളുന്നതിന്റെ എല്ലാം കാരണം ഇവരുടെ നാട്ടിന് ദോഷമാണെന്ന് അയാൾക്കറിയാം. ആ പുരോഹിതനറിയാം, അയാളെ ചുമ്മാൻ അടിക്കത്തില്ലെന്ന് ഈ പുരോഹിതൻ അറിയാം. എന്ത് ചെയ്ത് പുരോഹിതൻ? ഈ സ്ത്രീക്ക് വലിയ വിദ്യാഭ്യാസമില്ല, എങ്ങനെയും കുടുംബകലം തീർക്കണം. പുരോഹിതൻ പറഞ്ഞു, ഞാൻ ഒരു ഗ്ലാസ് ഒരു കുപ്പി വെള്ളം പ്രാർത്ഥിച്ച് നിനക്ക് തരാം, നിന്റെ ഭർത്താവ് ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ നീ ആ വെള്ളം വായിൽ കൊള്ളണം. ഭർത്താവ് വീട്ടിൽ നിന്ന് പോകുന്നത് വരെ വെള്ളം അറക്കുകയും ചെയ്യരുതോ, വെളിയിൽ തുപ്പുകയും ചെയ്യുവാൻ പാടില്ല. ഭർത്താവ് ജോലി കഴിഞ്ഞ് വന്നാൽ ഉടനെ തന്നെ ഇവൾ വെള്ളം വായിൽ കൊള്ളും. വെള്ളം അരക്കത്തുമില്ല, തുപ്പത്തുമില്ല. ഒരാഴ്ചയായി, രണ്ടാഴ്ചയായി ഭർത്താവ് അടിക്കുന്നില്ല. പിന്നോട് ചോദിച്ച് പുരോഹിതൻ കണ്ടപ്പോൾ ഈ സ്ത്രീയോട് ചോദിച്ചു, എങ്ങനെയുണ്ടോ ഭർത്താവ് അടിക്കുന്നുണ്ടോ? പറയാ, സ്ത്രീ വളരെ എങ്ങനെയാണ്, അച്ഛൻ പ്രാർത്ഥിച്ചു എന്ന വെള്ളം വളരെ വലിച്ചു, അത് കുടിച്ച പിന്നെ എന്റെ ഭർത്താവ് എന്നെ അടിച്ചിട്ടില്ലെന്നോ. നോക്കുക, പലപ്പോഴും നമ്മുടെ നാം അടങ്ങിക്കിടക്കാത്തത് കൊണ്ടല്ലയോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പല കാര്യങ്ങൾക്കും മൗനം പാലിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? അതുകൊണ്ട് ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം. എഫേസ് ലേഖനം 5:32 വായിക്കുന്നു, ഭർത്താവിനെ ഭാര്യ ഭയപ്പെടണം. ചില വീടുകളിൽ മദ്യപാനികൾ വരുമ്പോൾ ഭാര്യ പേടിച്ചോളും, അത്ര ഭയമല്ല, സ്നേഹത്തിലുള്ള ഭയം. സ്നേഹം ഉള്ളിടത്ത ഭയമുണ്ടോ? അവിടെ സ്നേഹത്തിലുള്ള ഭയം ഭാര്യമാർക്ക് ഉണ്ടായിരിക്കണം. 1 Cor 7:5 വായിക്കുന്നു, സാത്താൻ പരീക്ഷിക്കാതെ ഇരിക്കേണ്ടതിന് പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാകുവാൻ ഒരു സമയത്തേക്ക് പരസ്പര സമരത്തോടെ അല്ലാതെ വേർപിരിഞ്ഞിരിക്കരുത്. ഭാര്യ ഭർത്താവിനെ വേർപിരിഞ്ഞിരിക്കരുത്. അഥവാ വേർപിരിഞ്ഞിരിക്കണമെങ്കിൽ തമ്മിൽ തമ്മിൽ അനിവാര്യം ചോദിച്ച് പ്രാർത്ഥനയ്ക്ക് മാത്രമേ വേർപിരിഞ്ഞിരിക്കാവൂ എന്നാണ് വായിക്കുന്നത്. ചിലർ തമ്മിൽ തമ്മിൽ കാണുന്നത് VKP മാത്രമാണ്. ചില ഭവനങ്ങളിൽ തമ്മിൽ തമ്മിൽ കാണുന്നത് മാസത്തിൽ ഒരിക്കലാണ്. തമ്മിൽ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ആ കുടുംബജീവിതം പരിതാപകരമാണ്. ഉണ്ണാനും ഉടുക്കാനും ഉണ്ടോ? ജീവിതത്തിന് ആവശ്യമുള്ള ധനം നിങ്ങൾക്കുണ്ടോ? എങ്കിൽ കുടുംബജീവിതത്തിന്റെ സന്തോഷം പോലും കളഞ്ഞിട്ട് എന്തിനു വേണ്ടി അധികം ധനം സമ്പാദിക്കുന്നു? ധനം സമ്പാദിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ധനം തീർച്ചയായും നമുക്ക് വേണം, എന്നാൽ കുടുംബജീവിതത്തിന് പ്രാധാന്യത കൊടുക്കണം. നമുക്ക് ജീവിക്കാൻ ആവശ്യത്തിന് ധനം വേണം. അതുകൊണ്ട് ഞാൻ പറയട്ടെ, കുടുംബജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആവശ്യത്തിന് ധനമുണ്ടെങ്കിൽ 2 ഡ്യൂട്ടിയും 3 ഡ്യൂട്ടിയും ചെയ്യുന്നത് അവോയ്ഡ് ചെയ്തുകൊണ്ടോ 1 ഡ്യൂട്ടി മാത്രം ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്തുകൂടെയോ? അങ്ങനെ അകന്നിരിക്കുന്നതിനാൽ സാത്താൻ പ്രവർത്തിക്കും, സാത്താനെ ഇടം കൊടുക്കും. ചിലപ്പോൾ ഭാര്യയ്ക്ക് ഒരു കാര്യത്തിൽ താല്പര്യം കാണത്തില്ലായിരിക്കാം. നിന്റെ ഭർത്താവിന് ചില കാര്യങ്ങൾക്ക് താല്പര്യമുള്ള ആളാണെന്ന് നീ അറിയണം. നിനക്ക് ചില കാര്യങ്ങൾക്ക് താല്പര്യമില്ലെങ്കിലും നിന്റെ ഭർത്താവിനെ വിചാരിച്ച ചില കാര്യങ്ങൾക്ക് നീ ക്രമീകരണം ചെയ്യണം. തിരിച്ചോ, ഭർത്താവിന് ചില കാര്യങ്ങൾക്ക് താല്പര്യം കാണുകയില്ല, ഭാര്യയ്ക്ക് ചില കാര്യങ്ങൾക്ക് താല്പര്യം കാണും. ഭർത്താവിന് താല്പര്യമില്ലെങ്കിലും ഭാര്യയുടെ ആവശ്യം മുൻനിർത്തി ചില കാര്യങ്ങൾക്ക് ക്രമീകരണം ഭർത്താവും ചെയ്തിരിക്കണം. കഴിവുള്ളിടത്തോളം ഒന്നിച്ചോ ആയിരിക്കുന്നു എങ്കിൽ അതൊരു വലിയ അനുഗ്രഹമായിരിക്കണം. പിന്നീട് ഭാര്യമാരെ കുറിച്ച് മറ്റൊരു കാര്യം ഓർപ്പിക്കട്ടെ, വിവേകത്തോടുകൂടെ ഭർത്താക്കന്മാരുടെ ഇടപെട്ടു പോകുന്നു നല്ലതാണ്. ഭർത്താക്കന്മാരുടെ വൈകി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഭാര്യയോട് വിവേകത്തോടെ വസിക്കണം. തിരിച്ച് ഭാര്യമാരും അങ്ങനെ തന്നെ വിവേകത്തോടെ കാര്യങ്ങൾ പറഞ്ഞു നല്ലതാണ്. നാബാലിന്റെ ഭാര്യ അബീഗൽ ഉത്തോബാവിന്റെ ഒരു കുടുംബം പുലർത്തിയ ഒരു സ്ത്രീയാണ്. അവളുടെ വിവേകം സ്തുത്യമെന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. അവളുടെ വിവേകം സ്തുത്യം. എന്താണ് അവളുടെ വിവേകം സ്തുത്യം? നാവാൻ എന്ന വാക്കിന്റെ അർത്ഥം പോഷണം എന്നാണ്. ദാവീദിന്റെ ആടുകളും ഈ നാവാലിന്റെ ആടുകളും കാട്ടിൽ ഒന്നിച്ചുണ്ടായിരുന്നു. ആടുകളെ തീറ്റാൻ പോകുമ്പോൾ ദാവീദോ നല്ല ഒരു ഇടയനായനാണ്. പലപ്പോഴും നാബാലിന്റെ ആടുകൾ നഷ്ടമാകാതെ ദാവീദ് സൂക്ഷിച്ചിട്ടുണ്ടോ? നാബാലിനും നാബാലിന്റെ ആടുകൾക്കും ദാസന്മാർക്കുമെല്ലാം ദാവീദിന്റെ ഇടയന്മാരും ദാവീദുമെല്ലാം ഒരു വളരെ അനുഗ്രഹമായി. ഒരു ദിവസം ഒരു പ്രാവശ്യം ദാവീദ് കാട്ടിൽ അരങ്ങേറി നടക്കുന്ന അവസരത്തിൽ നാബാലിന്റെ ആടുകളെ രോമം കത്തിരിക്കുന്ന ഒരു ഉത്സവമുണ്ടായി. അതൊരു വലിയ ഉത്സവമാണ്. ദാവീദ് വിവരം അറിഞ്ഞുകൊണ്ടോ ദാവീദിന്റെ ദാസന്മാരെ പറഞ്ഞയച്ചു, ഞാൻ ആ നല്ല ഒരു ദിവസത്തിലാണ് എന്റെ ദാസന്മാരെ നിന്റെ അടുക്കൽ അയക്കുന്നത്. ഞങ്ങൾക്ക് ഭക്ഷണ സാധനങ്ങളില്ല, അതുകൊണ്ട് എന്റെ ദാസന്മാർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ കൊടുത്തയക്കണം എന്ന് ദാവീദ് പറയും. ദാവീദിന്റെ ദാസന്മാർ നാബാലിന്റെ വീട്ടിൽ ചെന്നു. നാബാലിന്റെ വീട്ടിൽ ചെന്നപ്പോൾ നാബാല് കുടിച്ച മത്തനായിരിക്കുക, സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയ. ദാവീദിന്റെ ദാസന്മാരോട് പറയുകയാണ്, ദാവീദ് എവിടുത്തുകാരനാണ്? ദാവീദിനെ ഞാൻ അറിയത്തില്ല, യജമാന്മാരെ വിട്ട് ഓടിപ്പോന്ന പണ്ടേ ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞ ആക്ഷേപിച്ച വിട്ടുകളെ ദാവീദിന്റെ ദാസന്മാർ തിരിച്ചു കൊണ്ട് ദാവീദിനോട് ഇവരെ പറഞ്ഞു. ദാവീദിനെ ചോദിച്ചു, ദാവീദ് വിചാരിച്ചു ഇനി ഇവരെ ജീവനോടെ വെച്ചേക്കുവാൻ പാടില്ല. നാബാലിന്റെ അവരുള്ളതിനെ സംഘടിപ്പാൻ ദാവീദ് തീരുമാനിച്ചു. ദാവീദിന്റെ ദാസന്മാരോട് പറഞ്ഞു എല്ലാവരും വാളെടുക്കുവാൻ പോകും. അവരെല്ലാവരും വാൾ ധരിച്ചു. നാബാലിന്റെ വീട്ടിലേക്ക് ഇവർ യാത്ര ചെയ്യുക. ആ അവസരത്തിലാണ് നാബാലിന്റെ ഭാര്യ ഈ അതിജോലി വിവരം അറിയുന്നത്. അവൾ ബുദ്ധിപൂർവം ഭക്ഷണ സാധനങ്ങളും വേണ്ടാതെ എല്ലാ ക്രമീകരണങ്ങളും എടുത്തുകൊണ്ട് വാഹന മൃഗത്തിന് പുറത്ത് കയറി പെട്ടെന്ന് ദാവീദിനെ എതിരേൽപ്പാൻ ഓടുക. വഴിയിൽ വെച്ച ഇവർ തമ്മിൽ കണ്ടുമുട്ടി. അതിജോലി പെട്ടെന്ന് താഴെ ഇറങ്ങി ദാവീദിന്റെ മുമ്പിൽ വീണ് നമസ്കരിച്ചു. യജമാനെ, എന്റെ ഭർത്താവിന്റെ പേര് നാബാൽ എന്ന, അവന്റെ പേര് പോലെ തന്നെ അവൻ പോഷനാണെന്ന് നിനക്കറിയാമല്ലോ. അവൻ ചെയ്തതൊന്നും തിരുവേലി ഓർക്കരുത്. ഞാൻ കൊണ്ടുവന്ന ഈ ഭക്ഷണ സാധനങ്ങൾ മേടിച്ചാലും എന്ന് പറഞ്ഞ് അവളുടെ തെറ്റിനെ ഏറ്റുമറിഞ്ഞ ഭക്ഷണ സാധനങ്ങൾ ദാവീദിനെ ചേവർക്ക് കൊടുത്തു. ദാവീദിന്റെ ഹൃദയം തണുത്തു. ദാവീദ് അവരെ സംഘടിച്ചിൽ നിന്ന് തിരിഞ്ഞാ പോലും ഈ അനുജയിൽ തിരിച്ച് നാബാലിന്റെ വീട്ടിൽ ചെന്നപ്പോൾ നാബാൽ അപ്പോഴും വീണ്ടും കൊടുത്ത ഇരിക്കുക. വേറെ വല്ല സ്ത്രീകളാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞേ, നിങ്ങൾ അവിടെ ഇരുന്നോടും, ഞാൻ പോയി കാര്യം ക്രമത്തിലാക്കിയില്ലായിരുന്നു എങ്കിൽ ഞാൻ നിന്റെ തല കാണത്തില്ലായിരുന്നു. അവൻ കുടിച്ചിരിക്കുക, അവന് സുബോധമില്ല. അങ്ങനെ അവൾ പറഞ്ഞാൽ അവൻ അവളെ അടിക്കും. തന്നെയല്ല, അതിജയിൽ ദാവീദിനെ കാണാൻ വന്ന സമയം നാബാലിനോട് ചോദിച്ചാലെയാണ് പറഞ്ഞത്. ചോദിച്ചാൽ എന്തോ നടക്കും. അതിജയിൽ ചോദിക്കുക, ഞാൻ ദാവീദിനോട് കുറെ കോട്ടയം ചോദിച്ചാൽ എന്തോ പറയും. നാബാലിന് സുബോധമല്ല, കുടിച്ചിരിക്കുക. അവൻ ചോദിക്കും, എനിക്കില്ലാത്ത ഒരു സ്നേഹം നിനക്കെന്തോ നാടി അയളോടോ? അവൾ അവിടെയും ചോദിച്ചു. അതിജയിൽ തിരിച്ച് വീണ്ടും ചെറുപ്പം കുടിച്ചിരിക്കുക. അവളൊരക്ഷരമുണ്ട്. അവന്റെ വീഞ്ഞ ഇറങ്ങി അവന് സുബോധം വന്നപ്പോൾ അവൾ ചെന്ന് നാബാലിനോട് കാര്യങ്ങളെല്ലാം വിവരിച്ചു പറഞ്ഞു. നാബാൽ സ്തംഭിച്ചു. പലപ്പോഴും ഭർത്താവിനോട് അവതരിപ്പിക്കേണ്ട സമയങ്ങളിൽ വിഷയങ്ങൾ അവതരിപ്പിക്കാത്തതല്ലേ കുഴപ്പം? ചിലപ്പോൾ ചില ഭർത്താവ് ഓഫീസിൽ നിന്ന് ഓഫീസിലെ ചില കാര്യങ്ങൾക്ക് ടെൻഷനായിട്ടായിരിക്കും വീട്ടിൽ വരുന്നത്. വന്ന് കയറിയാൽ ഉടനെ തന്നെ വീട്ടിലെ പ്രശ്നങ്ങളും ഗ്രോസറി മേടിക്കാൻ പോലെ കാര്യങ്ങളും മറ്റും പറഞ്ഞ് പെട്ടെന്നൊരു ടെൻഷൻ ആക്കുന്നതിനേക്കാൾ നല്ലത് വരുമ്പോൾ സന്തോഷത്തോടെ ഒന്ന് ചിരിക്കുക, എങ്ങനെ ഉണ്ടായിരുന്നു ജോലിയൊന്നും അന്വേഷിക്കുക. അദ്ദേഹം എല്ലാവരും സന്തോഷവാനായിരിക്കുന്നുവെങ്കിൽ സാവകാശം പോലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, അതല്ലേ ഉത്തമം. പലപ്പോഴും നമ്മൾ തമ്മിൽ തമ്മിൽ പഠിക്കാതെ സ്വഭാവം ശരിയായി മനസ്സിലാക്കാതെ ഇടപെടുന്നതിനാൽ ഗുണത്തേക്കാളേറെ ദോഷമായി തീരുമാനിക്കുന്നതായി. ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കുറ്റപ്പെടുത്തി സംസാരിക്കുക. അത് ആർക്ക് മിച്ചമല്ല, ഭർത്താവിന് മിച്ചമല്ല, ഭാര്യയ്ക്ക് മിച്ചമല്ല. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റക്കിരിക്കുമ്പോൾ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം. മൂന്നാമത് ഒരാൾ ഇരിക്കുമ്പോൾ ഭാര്യ ഭർത്താവിന്റെ കുറ്റമോ ഭർത്താവ് ഭാര്യയുടെ കുറ്റമോ പറവാൻ പാടില്ല. സകല രഹസ്യങ്ങളെയും അറിയുന്ന കർത്താവിന്റെ മുമ്പിൽ ഒരു ഭാര്യ ഭർത്താവിന് വിശ്വസിത ഭാര്യയായി നിലകൊള്ളണം. ഒരു വിശ്വസിത ഭാര്യയായി നിലകൊള്ളണം. തന്നെയല്ല, അയലത്തുള്ള ഒരാളുടെയോ മറ്റൊരാളുടെ കാര്യമോ ഭർത്താവിനേക്കാൾ ഉപരിയായി പ്രശംസിച്ച് ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് പറയരുത്. ഭർത്താവിനേക്കാൾ ഉപരിയായി മറ്റൊരാളെ സ്നേഹിക്കരുതോ? നിന്റെ ജീവിതത്തിന്റെ അതിപ്രധാന വ്യക്തി നിന്റെ കുടുംബജീവിതത്തിലെ ഭർത്താവായിരിക്കണം. ഈ കാര്യങ്ങൾ ഭാര്യമാർ സൂക്ഷിച്ചാൽ കുടുംബജീവിതം സന്തോഷപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടെയായി. തിരിച്ച് ഞാൻ ഇതുവരെ പറഞ്ഞത് ഭാര്യമാർ ചെയ്യേണ്ട കാര്യമാണ്. അടുത്ത ഭർത്താക്കന്മാർ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 2:24 വാക്യം, മർക്കോസ് 10:7, അപ്പനെയും അമ്മയും വിട്ട ഭാര്യയോട് പറ്റി ചെയ്തു. ചിലർ വിവാഹം കഴിച്ചുകൊണ്ട് വന്നാലും അവർക്ക് ഭാര്യയല്ല വലുവ്, അവർക്ക് വലുവ് അവരുടെ അപ്പനും അമ്മയുമാണ്. ചിലർ വിവാഹം കഴിക്കുന്നത് എന്തിനാണെന്ന് പോലും അവർക്ക് അറിയത്തില്ല. ഈ ഇടയ്ക്ക് ഒരാൾ പറയുണ്ടായി, ഞാൻ നാട്ടിൽ വരെ പോവാ, ഞാൻ ചെന്നാ നാട്ടിൽ പോണത്, അപ്പനും അമ്മയും സുഖമില്ലായിരുന്നു, അത് പ്രായമായി, അവരെ നോക്കാൻ്റെ ആൾ വേണമല്ലോ, ഉടനെ വിവാഹം കഴിക്കാൻ പോവാ. അവൻ വിവാഹം കഴിക്കുന്നത് എന്തിനാണ്? അപ്പനെയും അമ്മയും നോക്കുവാൻ ഒരു പെൺകുട്ടിയെ വേണം. നിനക്ക് വിവാഹമല്ല വേണ്ടത്, അപ്പനെയും അമ്മയെ നോക്കുവാൻ ഒരു വേലക്കാരനെയാണ്, വേലക്കാരനെയും വേലക്കാരിയാണ് നിനക്ക് വേണ്ടത്. അപ്പനെയും അമ്മ നോക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. കുടുംബജീവിതം വീട്ടിൽ ആരുമില്ലാത്ത ഒരാളെ ആക്രമം ചെയ്യുവാൻ കഴിക്കുകയല്ല, അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ച്. ചില വീടുകളിലെ പ്രശ്നം എന്താണ്? ഭർത്താവ് ജോലി ചെയ്തു വരുമ്പോൾ മാതാപിതാക്കന്മാർ ഭാര്യയുടെ ഭാഗത്തെ കുറ്റങ്ങളെല്ലാം മകനോട് പറഞ്ഞു കേൾപ്പിക്കും. മകനും മാതാപിതാക്കന്മാരും കൂടെ ഒന്നായിക്കൊണ്ട് ഭാര്യയോട് വഴക്ക് കൊടുക്കും. അത് തെറ്റാണ്. മാതാപിതാക്കന്മാരും മക്കളുടെ കുടുംബകാര്യത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാതിരിക്കണം. അവരുടെ സന്തോഷപ്രദമായ ഒരു കുടുംബജീവിതമായിരിക്കണം മാതാപിതാക്കന്മാർ ആഗ്രഹിക്കണം. അപ്പോൾ അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചു. ഉൽപ്പത്തി 2:23 വായിക്കുന്നു, എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്നോ മാംസവുമാണെന്ന് ഭർത്താവ് ഭാര്യയെ കുറിച്ച് കരുതണം. എന്റെ ഭാര്യ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്നോ മാംസവുമാണെന്ന് അവൻ കരുതണം. സദൃശവാക്യം 19:14 വായിക്കുന്നു, ബുദ്ധിയുള്ള ഭാര്യ യഹോവയുടെ ദാനമാണ്. യഹോവയുടെ ദാനം. ആ പുസ്തകത്തിൽ തന്നെ 18:22 വാക്യത്തിൽ, ഭാര്യയെ കിട്ടുന്നവനോ നന്മ കിട്ടുന്നു, യഹോവയുടെ പ്രസാദം ലഭിച്ചു വരുന്നു. നിനക്ക് ഭാര്യയെ കിട്ടിയാൽ ദൈവത്തിന് നന്മയാണ് നിനക്ക് ലഭിക്കുന്നത്, യഹോവയുടെ പ്രസാദം നിനക്ക് ലഭിച്ചു വരിക. പണ്ടൊരിക്കൽ ഒരാൾ ഭാര്യയെ കാണുമ്പോൾ എല്ലായ്പ്പോഴും ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറയുവാൻ. ഭാര്യ ആദ്യമേ ഇതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് മനസ്സിലാക്കി. അവൾ വിചാരിച്ചു എന്നെ കിട്ടിയതിൽ ദൈവത്തെ എപ്പോഴും സ്തുതിക്കാന്ന് വിചാരിച്ചു. ഒരു ദിവസം അവൾ രണ്ടും കൽപ്പിച്ച് ഭർത്താവിനോട് ചോദിച്ചു, എന്താണ് എന്നെ കാണുമ്പോൾ എപ്പോഴും ഹല്ലേലൂയ പറയുന്നത്? എന്നെ കിട്ടിയതിന്റെ സന്തോഷം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയാണോ? അപ്പോൾ അയാളൊരു പാട്ട് പാടി, ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവന്റെ കയ്യിൽ തന്ന സന്തോഷത്തോടാരു വാണി ഹല്ലേലൂയ പാടിയിടും ഞാൻ. അപ്പോഴാണ് നമുക്ക് കാര്യം മനസ്സിലായത്. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്ന സന്തോഷത്തോട് അത് വാങ്ങി ഹല്ലേലൂയ പാടില്ല. മാന്യ സ്നേഹിത, നിന്റെ ഭാര്യ ദുഃഖത്തിന്റെ പാനപാത്രമല്ല, യഹോവ നിനക്ക് തന്ന ദാനമാണ്, നിനക്ക് ദൈവം തന്ന നന്മയാണ്, ദൈവത്തിന്റെ പ്രസാദം നിനക്ക് ലഭിച്ചിരിക്കുക. എഫേസ്യ ലേഖനം 5:28 വാക്യത്തിൽ, ഭാര്യയെ സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കണം എഴുതിയിട്ട്. ബൈബിൾ ഞാൻ വായിച്ചപ്പോൾ ഭാര്യമാരോട് ഒരിക്കൽ പോലും ഭർത്താവിനെ സ്നേഹിക്കണമെന്ന് ബൈബിളിൽ കാണുന്നില്ല. എന്താ അവരോടൊന്ന് പറയാനും നിന്റെ ഭർത്താവിനെ സ്നേഹിക്കണമെന്ന്? ഭാര്യയോട് ഒരിക്കലും പറയണ്ട ഭർത്താവിനെ സ്നേഹിക്കണമെന്ന്. അവൾ ഭർത്താവിനെ സ്നേഹിക്കത്തക്ക ഒരു പ്രകൃതിയോടുകൂടെയാണ് ദൈവം ഭാര്യയാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അവളോട് സ്നേഹിക്കാൻ പറയണ്ട, അവൾ ഓട്ടോമാറ്റിക്കായി ഭർത്താവിനെ സ്നേഹിച്ചുകൊള്ളു. എന്നാൽ പുരുഷന്മാരുടെ സ്നേഹം പലപ്പോഴും അതിര് കവിഞ്ഞു പോകുന്നു എന്ന് ദൈവം കണ്ടതുകൊണ്ടാണ് ബൈബിളിൽ പ്രത്യേകം പറഞ്ഞു, പുരുഷന്മാർ അവന്റെ ഭാര്യയെ സ്നേഹിക്കണം, മറ്റുള്ള സ്ത്രീകളെ സ്നേഹിക്കാൻ ഭാര്യയെക്കാളെയോ സ്നേഹിക്കാൻ പാടില്ല. മറ്റൊരാളുടെ ഭാര്യയല്ല സ്നേഹിക്കേണ്ടത്, അവനവൻ അവനവന്റെ ഭാര്യയെ സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കണം, സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കണം. സ്നേഹത്തെ കുറിച്ച് ഉദാഹരണം ഞാൻ പറയാം. പണ്ടൊരിക്കലൊരു ഭാര്യ ഭർത്താക്കന്മാർ കുടുംബജീവിതത്തിൽ പ്രവേശിച്ചു. ആദ്യ ദിനങ്ങളിൽ അവർ തീരുമാനത്തിലെത്തി, തമ്മിൽ തമ്മിൽ 6 മാസത്തേക്ക് കുറ്റം പറവാൻ പാടില്ല. രണ്ടുപേർക്കും 2 ഡയറി കൊടുത്തു. ഈ 6 മാസം തമ്മിൽ തമ്മിലുള്ള കുറ്റങ്ങൾ രണ്ടുപേരും എഴുതി വെക്കണം. ഡയറി തമ്മിൽ തമ്മിൽ പരിശോധിക്കാനും പാടില്ല. 6 മാസം കഴിഞ്ഞ ഡയറി തമ്മിൽ തമ്മിൽ പരിശോധിക്കാവും. രണ്ടുപേർക്കും കുത്തൻ 2 ഡയറികൾ കൊടുത്തു. വിവാഹം കഴിഞ്ഞ് ആദ്യ ദിനങ്ങളാണ് 6 മാസത്തെ പരിശോധനാ പീരീഡ്. 6 മാസം കഴിഞ്ഞ് ഈയിടയ്ക്ക് അവർക്ക് തമ്മിൽ തമ്മിൽ സംശയമാണ്, എന്നെ കുറിച്ച് എന്താണ് എന്റെ ഭർത്താവ് എഴുതിയത്, എന്നെ കുറിച്ച് എന്താണ് എന്റെ ഭാര്യ എഴുതിയതോ. തമ്മിൽ തമ്മിൽ ഇത് ഡയറി കാണുവാൻ ആഗ്രഹിച്ചു. 6 മാസം പറഞ്ഞ ദിവസമായി രണ്ടുപേരും അവരുടെ ഡയറി കൊണ്ടുവന്നു. ആദ്യമേ ഭാര്യയുടെ ഡയറി വേണം. ആ ഡയറിയുടെ അര ഭാഗത്തോളം ഭർത്താവിന്റെ കുറ്റങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. വസ്ത്രധാരണം പോരാ, ജീവിതത്തിന് ഭക്ഷണത്തിന് ക്രമീകരണമില്ല, വളരെ വാചകം അടിക്കുന്നയാളാണ്, എന്നാൽ എന്നോട് എപ്പോഴും പറഞ്ഞ സീരിയസ് ആണ്, എന്റെ വീട്ടുകാരെ കുറിച്ച് പറഞ്ഞ വലിയ താല്പര്യമൊന്നുമില്ല, എന്റെ വീട്ടിൽ അങ്ങനെ പോകാറില്ല, എന്തിനും അങ്ങനെ അങ്ങനെ അനേക കുറ്റങ്ങൾ ഭർത്താവിനെ കുറിച്ച് ഒരു ഡയറിയുടെ പകുതി ഭാഗം വഴി അതിനകത്ത് ഭർത്താവിന്റെ ഡയറി കൊണ്ടുവന്നു. ഭാര്യ, ഈ ഡയറിയിലെ കാര്യങ്ങൾ എന്താണ് എന്നെ ഭർത്താവിനെ കുറിച്ച് എഴുതിയെന്ന് അറിയാൻ ആകാംക്ഷാപരിയായിരിക്കുകയാണ്. ഭർത്താവ് ഡയറി കൊണ്ടു പുറത്തു തുറമുറയെ അതിനകത്ത് ഒറ്റ വാചകം പോലുമില്ല. അപ്പൊ ഭാര്യയ്ക്ക് സന്തോഷമായി, എന്റെ ഭർത്താവ് എന്നെ നോക്കിയിട്ട് ഒരു കുറ്റം പോലും എന്നെ കുറിച്ച് പറവാനില്ല. ശാന്തനാകുന്ന ഭർത്താവ് ഇങ്ങനെ പറഞ്ഞു, നിന്നെക്കുറിച്ച് കുറ്റം എഴുതുവാൻ പോയിരുന്നുവെങ്കിൽ ഇത്രയും 4 ഡയറി എഴുതിയാലും തീരത്തില്ലായിരുന്നു. എന്നാൽ നിന്നെ കുറ്റം എഴുതുവാനായി ഞാൻ ഡയറി എടുക്കുമ്പോൾ നിന്നോട് അമിതമാകുന്ന സ്നേഹം എന്റെ ഉള്ളത്തിൽ വരും. സ്നേഹം വരുമ്പോൾ നിന്റെ കുറ്റം ഞാൻ അത് ക്ഷമിച്ചു കളയും. അതുകൊണ്ടാണ് എഴുതാറ്. ഭാര്യമാരെ എങ്ങനെ സ്നേഹിക്കണം? ആ ഭർത്താവ് പറഞ്ഞതുപോലെ ഭാര്യയോട് അമിതമാകുന്ന സ്നേഹം വരുമ്പോൾ തീർച്ചയായും ആ രീതിയിൽ ഭാര്യയോട് ക്ഷമിച്ച് മുമ്പോട്ട് പോകുവാനായിട്ട് ഉത്സാഹിക്കും. സ്നേഹത്തിന് ഒരു ഭർത്താവ് ഉണ്ടായെങ്കിൽ അനുസരിക്കുന്ന ഒരു ഭാര്യ നിശ്ചയമാണ്. എന്തുകൊണ്ടാണ് പലപ്പോഴും ഭാര്യ അനുസരിക്കാത്തത്? നീ നിന്റെ ഭാര്യയെ സ്നേഹിക്കാത്ത നിമിത്തമാണ്. അതെ, ഈ വിദേശ നാടുകളിൽ രണ്ടുപേരും ജോലി ചെയ്തുകൊണ്ടിൽ മാത്രമേ മിക്കവാറും ഒക്കെ ജീവിക്കാൻ കഴിയത്തുള്ളല്ലോ. ഭാര്യ മിക്കവാറും നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവരായിരിക്കാം ഏറിയ പങ്കും. അവർ നൈറ്റ് ചെയ്തിട്ട് ക്ഷീണിച്ചായിരിക്കും വീട്ടിൽ വരുന്നത്. ഒന്നുറങ്ങാമെന്ന് വിചാരിച്ചാൽ കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് അത് സാധിച്ചെന്ന് വരത്തില്ല. ചുരുങ്ങിയ മണിക്കൂറുകളായിരിക്കും അവർ ഉറങ്ങുന്നത്. സ്നേഹിതാ, നീ അധ്വാനിക്കുന്ന പോലെ തന്നെ നിന്റെ ഭാര്യ അധ്വാനിക്കുന്നത് മനസ്സിലാകുന്നില്ലേ? പാചകകാര്യങ്ങളെങ്കിലും അവിടെ ഒന്ന് സഹായിക്കുന്ന തെറ്റുണ്ടോ? അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നൈറ്റ് ഡ്യൂട്ടി, ക്ഷീണമുണ്ടോ എന്നൊരു വാക്ക് ചോദിക്കുന്നത് സന്തോഷമല്ലേ? പലപ്പോഴും അവരവന്റെ കാര്യത്തിൽ സ്വാർത്ഥ താല്പര്യത്തൊക്കെ പോകുന്നുമല്ലാതെ മറ്റൊരാളുടെ കാര്യത്തിൽ പലപ്പോഴും ചിന്തിക്കുവാൻ നമുക്ക് നേരം കിട്ടുന്നില്ല. അതുകൊണ്ട് ഭാര്യയെ ചില കാര്യങ്ങൾക്ക് വഴക്ക് പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് കൂടുതൽ പറഞ്ഞുകൂടെയോ? എത്രയോ നല്ലതാണ് ഭാര്യയെ സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കണം. എഫേസ്യ ലേഖനം 5:29 നിങ്ങൾ വായിക്കുന്നു, ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ഒരിക്കലും ഒരാൾ അവന്റെ ജഡത്തെ അടിക്കുകയോ ഇടിക്കുകയോ ചെയ്യത്തില്ല. അത് അവന്റെ ശരീരമാണ് അവന് വേദന. ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. സദൃശ്യവാക്യം 11:17 വായിക്കുന്നു, ക്രൂരൻ തന്റെ ജഡത്തെ പകയ്ക്കും. അപ്പൊ സ്വന്തം ജഡത്തെ ആരെങ്കിലും പകച്ചാൽ ഒരു ക്രൂരന് മാത്രമേ സ്വന്തം ജഡത്തെ പകയ്ക്കുവാൻ കഴിയത്തില്ല. മർക്കോസ് 5:5 വായിക്കുമ്പോൾ യേശു ഗദരേസിക്ക് എന്നപ്പോൾ 6000 ഭൂതം പാലിച്ച ഒരു ഭൂതഗ്രസ്തൻ യേശുവിന്റെ അടുക്കള വന്നു. അവന്റെ പാർപ്പ കണ്ണടകളായിരുന്നു. അവൻ തമ്മിൽ അവൻ അവന്റെ ശരീരത്തിനെ തന്നെ അവൻ ഇടിക്കുകയും ചതയ്ക്കുകയും കുറിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത്? അവന്റെ ശരീരത്തിൽ 6000 പിശാചുകളായിരുന്നു ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ സ്വന്തം ശരീരത്തെ ഒരാൾ ഉപദ്രവിക്കണമെങ്കിൽ അവനിൽ പിശാചിക്കുന്ന നല്ല ഒരു കൂട്ടം വേണം. ഒരാൾ ഭാര്യയെ അടിച്ചാൽ എന്താണ് അതിന്റെ അർത്ഥം? അവനിൽ കുറഞ്ഞത് 16000 എങ്കിലും പിശാചിയുടെ മേത്ത് കാണും, അല്ലെങ്കിൽ അവൻ അടിക്കുവാൻ കഴിയത്തില്ല. ആരും കൊണ്ട് സ്വന്തം ശരീരത്തെ ഒരുമാതം പകച്ചിട്ടില്ല. അതുകൊണ്ട് ഭാര്യമാരെ ഉദവിപ്പാൻ പാടില്ല. സ്വന്തം ശരീരത്തെ പോലെ ഭാര്യമാരെ സ്നേഹിക്കണം. ഭാര്യ കീഴടങ്ങണം എന്നല്ലാതെ ഭാര്യയെ കീഴടക്കുവാൻ ദൈവം അതിനെ പറയുന്നില്ല. ആദവിന്റെ ദൈവം സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടോ? മണ്ണിനകത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാൻ മണ്ണ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ രൂപാചനപ്പെടുത്താം. എന്നാൽ ഹവ്വായെ ദൈവം സൃഷ്ടിച്ചത് വാരിയല് കൊണ്ടോ? വാരിയല്ലേ വെള്ളം ഒഴിച്ചാലും വാരിയല് വളയത്തില്ല. വാരിയല് പൊതുവെ വളഞ്ഞാണ് ഇരിക്കുന്നത്. സഹോദരിമാർ പൊതുവെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അച്ചടക്കത്തോടും വിനയത്തോടും ഒക്കെയാണ് അവരെ ദൈവം ഒരു ഒരുക്കത്തോടു കൂടിയാണ് ദൈവം അവരെ സൃഷ്ടിക്കേണ്ടത്. അതിൽ കൂടുതൽ നീ വാരിയലിനെ വളയ്ക്കുവാൻ നോക്കരുത്. അതിൽ കൂടുതൽ വാരിയലിനെ ഒഴിച്ചുവാൻ നീ നോക്കരുത്. അങ്ങനെ നോക്കിയാൽ വാരിയല് ഒടിഞ്ഞു പോകുവാനുള്ള ഇടയായിട്ട് തന്നെയല്ല. ഹവ്വായെ ദൈവം എടുത്ത് ആദാമിന്റെ മാർമുടത്തിലെ ഒരു വാരിയല് കൊണ്ടോ? അതിനെ കുറിച്ചൊരു ഭക്തം പറഞ്ഞത് എങ്ങനെയാണ്? തലയിൽ നിന്ന് ഉറങ്ങിയെടുത്തിരുന്നു എങ്കിൽ പുരുഷന്മാർ സ്ത്രീകളെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുമായിരുന്നു. കാലിൽ നിന്നാണ് അവർ എല്ലെടുത്തിരുന്നു എങ്കിൽ പുരുഷന്മാർ സ്ത്രീകളെ ചവിട്ടി തൊടിച്ചുമായി. മാർമുടത്തിൽ നിന്ന് വാരിയൽ എടുത്തതിനാൽ അർത്ഥം പുരുഷന്റെ സ്നേഹം തകർന്നു കൊടുക്കേണ്ട പാത്രമാണ് സ്ത്രീ. അതുകൊണ്ട് എപ്പോഴും പുരുഷന്മാർ ഭാര്യമാരെ സ്നേഹിക്കണം. പിന്നെ ദൈവത്തിൽ വായിക്കുന്ന എങ്ങനെയാണ്? അവർ ബലഹീന പാത്രം. പലപ്പോഴും സഹോദരിമാർ സമ്മതിക്കാറില്ല, ഞങ്ങൾ ബലഹീന പാത്രമാണ്. എന്നാ ബൈബിൾ പറയുമ്പോൾ സ്ത്രീകൾ ബലഹീന പാത്രമാണ്. നമ്മുടെ വീട്ടിലെ ബലഹീന പാത്രമാകുന്ന ഗ്ലാസ്, കുപ്പി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരെങ്കിലും വീട്ടിൽ കേട് വരുമ്പോൾ വാരിക്കൽ വെക്കാറുണ്ടോ? ഒരിക്കലും ഇല്ല. അതിന് കുറച്ചുകൂടെ സുരക്ഷിതത്വം കൊടുത്തുകൊണ്ട് താരങ്ങൾ പൊട്ടാത്ത രീതിയിൽ ഷെൽഫിലല്ലേ വെക്കുന്നതോ? നിന്റെ ഭാര്യ ഒരു ബലഹീന പാത്രമാണെങ്കിൽ നീ അങ്ങോട്ട് ഇടപെടുന്ന രീതിക്ക് കുറച്ചുകൂടെ സൂക്ഷ്മത വേണ്ടായോ? ഒരു ബലഹീന പാത്രമാണ് മൺകുട. നമ്മുടെ നാട്ടിലൊക്കെ വെള്ളം കോരുന്ന ഒരു പാത്രമാണല്ലോ മൺകുട. മൺകുടത്തിനകത്ത് നിറച്ച് വെള്ളം കോരിയിട്ട് നീ ആ മൺകുടത്തിന്റെ വക്കൽ പിടിച്ച് വക്ക പൊട്ടി നിന്റെ കയ്യിലിരിക്കും. മൺകുടത്തിന്റെ വക്ക പിടിക്കുമ്പോൾ തന്നെ ഒരു കൈ കൊണ്ട് മൺകുടത്തിന്റെ അടിയിലൂടെ താങ്ങണം. നിന്റെ ഭാര്യ ഒരു ബലഹീന പാത്രമാണ്. അവിടെ നീ വഴക്ക് പറയുമ്പോൾ തന്നെ അവിടെ സ്നേഹിക്കുന്നു എന്നുകൂടെ പറയുന്നത് എത്രയോ നല്ലതാണ്, എത്രയോ നന്നായേനെ. ഇപ്പൊ അതിന്റെ മുൻപാകെ ഭക്ഷണം കൊണ്ടുവരും. ഒരു 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 കൂട്ടം പാടാതെ ഒരു കൂട്ടം സാധനത്താൽ ഉപ്പൽപ്പം കൂടി പോയി. ഉടനെ എടുത്തെറിയാതെ ഉടനെ വഴക്ക് പറയാതെ ഇന്നുണ്ടാക്കിയ നീ ഉണ്ടാക്കിയ ഭക്ഷണങ്ങളൊക്കെ നന്നായിരിക്കുന്നു, ഉപ്പ് അല്പം കൂടെ കുറഞ്ഞിരുന്നു എങ്കിൽ എത്ര നന്നായേനെ എന്നൊന്ന് പറഞ്ഞുകൂടെയോ? അപ്പോൾ ഉപ്പ് കുറഞ്ഞെന്നും വന്നു, ഭക്ഷണം നല്ലതായിരുന്നെന്നും പറഞ്ഞു. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ സന്തോഷമായി. അങ്ങനെയല്ലേ വിഷയം കൈകാര്യം ചെയ്യുന്നത്? പലപ്പോഴും ക്ഷമ പുരുഷന്മാർക്കില്ലാതെ തത്വചിന്തകരാകുന്ന സോക്രട്ടീസ് ഒരിക്കൽ താനിങ്ങനെ പല കാര്യങ്ങൾ ചെന്ന് ചെയ്തിരിക്കുകയാണ്. വലിയ മഴക്കോള് വരുന്നു, വലിയ മഴ പെയ്യാൻ പോകുന്നു, ഇടി വെട്ടുന്നു, പൊള്ളിയാൻ നിന്നു, വീട്ടിൽ വീട്ടുകോളം ജോലിയുണ്ടോ, കുഞ്ഞുങ്ങളെ കുളിപ്പിച്ചിട്ടില്ലോ, ഈ സോക്രട്ടീസ് താഴേക്ക് കൈ കൊടുത്തോ, ചിന്തിച്ച എങ്ങനെ ഇരിക്കുക? ഭാര്യ ഈ മനുഷ്യരെ ഒത്തിരി വഴക്കോ എന്നിട്ട് വരെ കേൾക്കാത്ത ചിന്തിച്ചിരിക്കുക. ഒരു ഭാര്യയ്ക്ക് ദേഷ്യം സഹിക്കാതെ അവിടെ നിന്ന് ഒരു കുടം വെള്ളം കൊണ്ടുവന്ന് സോക്രട്ടീസിന്റെ തലയിലേക്ക് ഒഴിച്ചു. ചിന്തകനാണ് സോക്രട്ടീസ്. അപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, ഇത്രയും ഇടിവെട്ട് പെയ്തിട്ടും അല്പമേ പെയ്തുള്ളല്ലോ. നോക്കുക ആ മഹാന്റെ വാക്കുകൾ, ഇടിയും മിന്നു കൊള്ളിയാലും കാർമേ ഇത് പറഞ്ഞെങ്കിലും കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനേക്കാൾ കൂടുതൽ മഴ പെയ്യുമായി. എന്നാൽ ഇത്രയും തകർത്തു വെച്ച് മഴ പെയ്തിട്ടും അല്പമേ പെയ്തുള്ളല്ലോ. ആ വിഷയത്തെ താൻ പെട്ടെന്ന് അങ്ങനെ ലഘുവരിപ്പാടിക്കണം ഇടയായി. ഭാര്യമാർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെ നോർത്ത് അവർക്ക് ബഹുമാനം കൊടുക്കണമെന്ന് പത്രോസ് അപ്പോസ്തലം പറയും. ഭാര്യമാരെ ബഹുമാനിക്കണമോ? തീർച്ചയായും. നിന്റെ ഭാര്യ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശിയായതുകൊണ്ട് നീ അവർക്ക് ബഹുമാനം കൊടുക്കണം. ഭാര്യയുടെ മുമ്പിൽ വെച്ച് മറ്റൊരു സ്ത്രീയെ ഒരിക്കലും പുകഴ്ത്തി പറയുകയോ മറ്റൊരു സ്ത്രീയുടെ സൗന്ദര്യത്തെ കുറിച്ച് ഭാര്യയുടെ മുമ്പിൽ വെച്ച് വർണ്ണിക്കുകയോ ചെയ്യരുത്. അത് തെറ്റാണ്. പലപ്പോഴും വളരെ മറ്റു സ്ത്രീകളുടെ കാര്യം പുകഴ്ത്തി പറയാറ്, ഭാര്യയെ ഇടിച്ചു നാട്ടി സംസാരിക്കാം. അങ്ങനല്ല, നിന്റെ ജീവിതത്തിൽ നീ കാണുന്നത് ഏറ്റവും സൗന്ദര്യമുള്ള നിന്റെ ഭാര്യയായിരിക്കണം, ഏറ്റവും വിവേകമുള്ള നിന്റെ ഭാര്യയായിരിക്കണം. മറ്റൊരു സ്ത്രീയെ പുകഴ്ത്തി പറവാൻ പാടില്ല. പിന്നെ എഫേസ്യ ലേഖനം 5:29 വായിക്കുന്നു, ഭർത്താവിന്റെ ചുമതലയാണ് ഭാര്യയെ പോറ്റി പുലർത്തുക എന്നുള്ളത്. അത് പുരുഷന്മാർ രക്ഷിതമായിരിക്കുന്ന കാര്യമാണ്. ചില പുരുഷന്മാരുടെ കുടുംബ ജീവിതത്തിന് തകർച്ചയ്ക്ക് കാരണം അവരുടെ മദ്യപാനമാണ്. എത്രയോ ഭവനങ്ങളാണ് മദ്യപാനത്താൽ തകർന്നുകൊണ്ടിരിക്കുന്നത്. മദ്യപിച്ച് ഭാര്യയും മക്കളെ ഉപദ്രവിച്ചോ എത്രയോ കുടുംബങ്ങൾ തകർന്നുപോയി. ചിലരുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ പപ്പ ഒരു പേടി സ്വപ്നമാണ്. ഭാര്യയെ ഉപദ്രവിച്ചുകൊണ്ട് പലപ്പോഴും മക്കൾ കണ്ടുകൊണ്ട് വെച്ചുക. ആയതിനാൽ അവർ പപ്പായെ വെറുക്കും, അപ്പനെ വെറുക്കും. ഇയാൾ എങ്ങനെയൊരു മരിച്ചുപോയാൽ മതിയെന്ന് പോലും ചില ഭാര്യമാരും കുഞ്ഞുങ്ങളും പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ മദ്യപാനിയാകുന്ന ഒരു പിതാവ് ഭാര്യയെ ദിവസം കൊടുത്തിട്ടെടുത്തു. അയാൾക്ക് രാമു എന്ന് പേരുള്ള ഒരു മകനുണ്ടായി. അവരെപ്പോഴും ആഗ്രഹിച്ചു ഇയാളൊക്കെ തട്ടിപ്പോയിരുന്നെങ്കിൽ. എന്തിനെ കുടിച്ചോ കുടിച്ചോ കരള ദ്രവിച്ച് ഒരിക്കലും ആ മനുഷ്യൻ മരിച്ചു. ഭാര്യയ്ക്ക് മദ്യത്തിലല്ലോ സന്തോഷമായി, ഇനി അടികൊള്ളണ്ടായില്ലേ, വീട്ടിൽ അല്പം സമാധാനമാകുമല്ലോ. അവൻ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അന്നത്തെ ദിവസം ക്ലാസ്സിൽ ടീച്ചർ ക്ലാസ് എടുത്തത് ഭൂതകാലം വർത്തമാനകാലം ഭാവികാലം ഇതിനെ കുറിച്ച്. അവ പിള്ളേരെ കൊണ്ട് തന്നെ അത് പഠിപ്പിക്കുവാനായിട്ട് ഓരോ വിഷയങ്ങൾ ടീച്ചർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട്. രാമു എന്നത് രാമുനോട് ചോദിച്ചു, രാമു, രാമുവിന്റെ അച്ഛൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് മരിച്ചല്ലോ. രാമുവിന്റെ അച്ഛൻ മരിച്ചു എന്നുള്ളത് ഏത് കാലമാണ്? അപ്പൊ രാമു അച്ഛൻ മരിച്ചെന്ന് കേട്ടപ്പോൾ അമ്മയെ അടിക്കുന്ന ഓർമ്മയൊക്കെ അവന്റെ ഉള്ളി പോയി. എടുത്ത വായിലെ അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്, എന്റെ അച്ഛൻ മരിച്ചത് എന്റെ അമ്മയുടെ നല്ല കാലമാണ്. പുതകാലമാണ് ചോദിച്ചു. അവൻ പറഞ്ഞത് എന്റെ അച്ഛൻ മരിച്ചത് എന്റെ അമ്മയുടെ, അതെ അവന്റെ അച്ഛൻ മരിച്ചത് അവന്റെ അമ്മയുടെ നല്ല കാലമാണ്. ചില ഭവനങ്ങളിൽ മദ്യപാനികളാകുന്ന പിതാക്കന്മാർ ഭവനത്തിനൊരു ഭാരമായി തീരാറും. നിന്നെ മദ്യം പലപ്പോഴും നിന്നെ വഴിതെറ്റിക്കുന്നില്ലേ? അതുകൊണ്ട് മദ്യപാനത്താൽ കുടുംബം തകർന്നു പോകുന്നുവെങ്കിൽ അതിനോട് യാത്ര പറയലേ നല്ലത്. മദ്യപാനം കൊണ്ട് യാതൊരു ഗുണവും. വിശുദ്ധ ബൈബിൾ പറയുന്നു മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കത്തില്ല. മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കത്തില്ല. ദൈവരാജ്യം നിന്നെ കടച്ചു കളയുന്നത് കൂടാതെ ഈ ഭൂമിയിൽ വെച്ച് പോലും നീ മുഖാന്തരം മറ്റുള്ളവർക്ക് അസ്വസ്ഥ അനുഭവിക്കും. നിന്റെ മദ്യപാനം നിന്നെ വഴിവെച്ചിരിക്കുന്നു എന്ന് അതിൽ നിന്ന് വെടിയെടുത്ത് ഭവനാന്തരീക്ഷം സ്വസ്ഥമാക്കുവാൻ അത് ഉപേക്ഷിക്കുന്നുവല്ലോ നല്ലത്. ചില ഭവനങ്ങൾ കുടുംബ പുലർത്തേക്ക് കാരണം തമ്മിൽ തമ്മിലുള്ള സംശയങ്ങളാണ്. തമ്മിൽ തമ്മിലുള്ള സംശയം, സംശയത്തിൽ എന്താണ് ഇടം കൊടുക്കുന്നത്? ഭാര്യമാർ ഭർത്താക്കന്മാരോട് വിവേകത്തോടെ ഇടപെടുന്നില്ല. ഭർത്താക്കന്മാർ ഭാര്യമാരോട് വിവേകത്തോടെ ഇടപെടുന്നില്ല. ചിലപ്പോൾ വിവാഹം കഴിച്ചു കഴിഞ്ഞ ആദ്യ നാളുകളിൽ തന്നെ ഇവന്റെ പണ്ടത്തെ സാഹസങ്ങളെല്ലാം ഈ ഭാര്യയോട് പറയും. അവൻ ചില സ്ത്രീകളെയും കൊണ്ട് കറങ്ങിയ കാര്യവും ചില ഹോട്ടലുകളിൽ താമസിച്ച കാര്യവും ചിലടത്തെല്ലാം പോയ കാര്യവും എല്ലാം ഭാര്യയോട് പറയും. തിരിച്ചു ഭാര്യയും ഭർത്താവിനോട് ഈ കാര്യങ്ങളെല്ലാം പറയും. അങ്ങനെ വരുന്നതിനാൽ എന്ത് കുഴപ്പം സംഭവിക്കുന്നു? ഭാവിയിൽ ഇവനൊരു സ്ത്രീയോട് വർത്താനം പറയുകയോ അല്ലെങ്കിൽ ഇവനൊരു പുരുഷനോട് വർത്താനം പറയുകയോ ചെയ്യുമ്പോൾ തമ്മിൽ തമ്മിൽ സംശയങ്ങളാണ്, സംശയങ്ങളാണ്. ഇന്ന് പല കുടുംബങ്ങളും തകരുന്നതിന്റെ വിഷയം തമ്മിൽ തമ്മിൽ സംശയങ്ങളാണ്. സംശയങ്ങൾ കുടുംബക്കാർക്ക് വലിയ വലിയ സംശയങ്ങൾ കുടുംബം തകരുവാനിടയായി. അവരോട് സംശയിക്കാൻ പാടില്ല, തമ്മിൽ തമ്മിൽ സംശയിക്കാൻ പാടില്ല. ഭാര്യ ഭർത്താവിനെ വിശ്വസിക്കണം, ഭർത്താവ് ഭാര്യയെ വിശ്വസിക്കണം. അവരവർക്ക് കടപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ അവരവർ ഭവനത്തിൽ ചെയ്യണം. സാത്താൻ ഇടകൊടുക്കരുത്. ഭർത്താവ് കടപ്പെട്ട കാര്യങ്ങൾ ഭർത്താവ് ചെയ്യണം, ഭാര്യ കടപ്പെട്ട കാര്യങ്ങൾ ഭാര്യ ചെയ്യണം. രണ്ടുപേരും തമ്മിൽ വിശ്വസ്തത പാടില്ല. ഭാര്യയെ വഞ്ചിച്ച് മറ്റൊരു സ്ത്രീയുടെ അടുക്കൽ ഭർത്താവ് പോകുവാൻ പാടില്ല. ഭർത്താവിനെ വഞ്ചിച്ച് ഭാര്യ മറ്റൊരു പുരുഷനുമായി ബന്ധപ്പെടുവാൻ പാടില്ല. എന്റെ ഭർത്താവ് ഒരു കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ സംശയത്തിന് പോലും ഇട നൽകാതെ വിവേകത്തോടുകൂടെ കുടുംബ ജീവിതം പുലർത്തുവാൻ രണ്ട് കൂട്ടരും ഉത്സാഹിക്കും. പാശ്ചാത്യ നാടുകളിൽ വസ്ത്രം മാറുന്നതുപോലെയാണ് ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും മാറുന്നത്. എന്നാൽ സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവവചനം പറയുന്നു, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർതിരിക്കരുത്. മർക്കോസ് 10:11 ഇങ്ങനെ വായിക്കുന്നു, ഭാര്യ ഉപേക്ഷിച്ചോ മറ്റൊരുക്ക് വിവാഹം കഴിക്കുന്നു എങ്കിൽ അവൾക്ക് വിരോധമായി അവൻ വ്യഭിചാരം ചെയ്യുന്നു. ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കാൻ പാടില്ല. ഉപേക്ഷിച്ചു എന്നതോ വിവാഹം കൂടാതെ പാർത്തു വളരണം. ഒരാളുടെ മരണം വരെ ആരെങ്കിലും ഒരാൾ മരിക്കുന്നത് വരെ വിവാഹം കൂടാതെ പാർത്തു വളരണം. ഭാര്യയെ ഉപേക്ഷിച്ച് മധ്യസ്ഥയെ വിവാഹം കഴിച്ചാൽ അവൻ വ്യഭിചാരം ചെയ്യും. ഭാര്യയും ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരു പുരുഷനെ വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യും. ഒന്നാം കൊരിന്ത്യർ 9 9 10 വാക്യം വായിക്കുമ്പോൾ വ്യഭിചാരികൾ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. എബ്രായലേഖനം 13:4 വാക്യത്തിൽ വായിക്കുന്നു, ദുർനടപ്പുകാരിൽ വ്യഭിചാരികളിൽ ദൈവം വിളിക്കണം. അതുകൊണ്ടോ ഭാര്യയും ഭർത്താവും ദൈവത്തിൽ ആശ്രയിച്ച് സമാധാനവും സന്തോഷവുമാകുന്ന ഒരു കുടുംബജീവിതം നയിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ നല്ല മാതൃക കണ്ട് അവരും അനുഗ്രഹീയരായി തീരുമാനിക്കണം. ഇടയായി മാതാപിതാക്കന്മാരുടെ മാതൃകയാണ് കുഞ്ഞുങ്ങൾ കണ്ടുപഠിക്കുന്നത്. ഞാൻ ഒരിക്കലും വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ അച്ചായൻ സിഗരറ്റ് വലിച്ച മൂക്കിൽ കൂടെ ഇങ്ങനെ പുക വിട്ടുകൊണ്ടിരിക്കുക. ഈ അത്ഭുത കണ്ടുകൊണ്ട് മക്കളെ അടുത്ത് വന്നതുകൊണ്ട് ഇങ്ങനെ പപ്പായ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വായിൽ കൂടെ സിഗരറ്റ് വലിക്കുന്നു, മൂക്കിൽ കൂടെ പുകപ്പെടുന്നു. ഒരു അത്ഭുതം തന്നെ. ഞാനവിടെ ചെന്ന അച്ചാനോട് പറഞ്ഞു, കുഞ്ഞുങ്ങൾ നോക്കിയിരിക്കുന്നേ കണ്ടില്ലേ, ഇവർക്കൂടെ ഓരോന്ന് കത്തിച്ചു കൊടുത്തത് അവൻ വലിച്ചോണ്ടിരിക്കുന്നു. ഉടനെ അദ്ദേഹം ചിരിച്ചു, ഓ പിള്ളേർക്ക് കൊള്ളത്തില്ല വാസ്തവം. മക്കൾക്ക് കൊള്ളാത്ത കാര്യം എന്തിനു മക്കളെ മുന്നിൽ വെച്ച് നീ ചെയ്യുന്നു? നീ ഇപ്പോൾ സിഗരറ്റ് വലിച്ചാൽ നിന്റെ കുഞ്ഞുങ്ങൾ ഭാവിയിൽ കഞ്ചാവ് വടിക്കുമെന്ന് നിനക്കറിയത്തില്ലയോ? സിഗരറ്റ് വായിക്കലേക്ക് എഴുതി വെച്ചിരിക്കുന്ന സിഗരറ്റ് സ്മോക്കിംഗ് സിഞ്ചൂടി ഒക്കെ നിന്റെ ശരീരത്തിന് ഹാനികരമാണ്. 10 വായിക്കുന്ന സിഗരറ്റിലുള്ള വിഷാംശം ഒരു മുയലിൽ കുത്തിവെച്ചാൽ ആ മുയല് ചത്തുപോകുമെന്നാണ്. നിന്റെ ശരീരത്തിന് നല്ലതല്ല, നീ ഇതെല്ലാം ഉപയോഗിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങൾ സിഗരറ്റ് വലിക്കുന്നത് നിനക്ക് സഹിക്കുന്നില്ല. എന്നാൽ അവരുടെ മുമ്പിൽ വെച്ച് നീ മാതൃ കാണിക്കല്ലേ നല്ലത്? നീ മദ്യപിക്കും. നീ ഇപ്പോൾ തട്ട് കുറഞ്ഞ ബിയറായിരിക്കുന്നില്ല പോയി അടിക്കുന്നതോ? നിന്റെ കുഞ്ഞുങ്ങൾ ഭാവിയിൽ മുഴുക്കുടിയന്മാരായി തീരുവെന്നുള്ള കാര്യം നീ മറന്നുപോകുന്നുണ്ടോ? മാതാപിതാക്കന്മാർ മക്കളുടെ മുമ്പിൽ മാതൃകയായി. പണ്ടൊരിക്കൽ ഞണ്ട പറഞ്ഞു, എന്റെ പിള്ളേരെല്ലാം പുറകോട്ടാണ് നടക്കുന്നത്. ഒടുവിൽ ഈ പിള്ളേരെ മുമ്പോട്ട് നടക്കുവാനായിട്ട് ഒരു ട്രെയിനിങ് കൊടുക്കുവാനായിട്ട് ഒരു ടീച്ചറെ വിളിച്ചിട്ടുണ്ട്. ഒരു ടീച്ചർ വന്നാൽ ഞണ്ടിന്റെ പിള്ളേരെ മുമ്പോട്ട് നടക്കുവാനായിട്ടുള്ള തിയറി എല്ലാം പഠിപ്പിച്ചു. പ്രാക്ടിക്കലായപ്പോൾ ഞണ്ടിന്റെ കുഞ്ഞുങ്ങൾ പുറകോട്ട് നടക്കുവാൻ തുടങ്ങി. അപ്പൊ സാറിനൊരു സംശയം, എന്തായി പിള്ളേർ ഇത്രയും തിയറി പഠിച്ചിട്ടും പ്രാക്ടിക്കൽ വന്നപ്പോൾ പുറകോട്ട് നടന്നല്ലോ? ഒരു വീട്ടിൽ ചെന്ന് പേരൻസിനോട് പറഞ്ഞു, ഞാൻ ഇത്രയും പഠിപ്പിച്ചിട്ട് ഈ പിള്ളേർ പുറകോട്ടാണ് നടക്കുന്നത് പറഞ്ഞു. ഉടനെ ടീച്ചർ ഈ പേരൻസിനോട് പറഞ്ഞു, നിങ്ങളൊന്ന് നടന്ന് കാണിക്കാം. അപ്പൊ ഞണ്ടും ഞണ്ടിന്റെ ഭാര്യയും നടന്നപ്പോൾ അവരും പുറകോട്ടാണ് നടക്കുന്നത്. കുഞ്ഞുങ്ങളെ പലപ്പോഴും നാം കുറ്റം പറയാറുണ്ട്. കുഞ്ഞുങ്ങൾ വഴിവിട്ടു പോകുന്നു നീ പറയാറില്ലേ? എന്തുകൊണ്ട് പറയുന്നു? നീ കുഞ്ഞുങ്ങളുടെ മുന്നിൽ മാതൃകയല്ലായി. നീയും നിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് വഴക്കുണ്ടാക്കുമായി. നീ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് സിഗരറ്റ് വലിക്കുമായി. നീ മദ്യപിക്കുമായി. നിന്റെ കുഞ്ഞുങ്ങളത് ചെയ്യുന്നത് എന്താണ് തെറ്റോ? കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് മാതാപിതാക്കന്മാർ മാതൃക കാണിക്കും. കുഞ്ഞുങ്ങൾ കള്ളം ഇവിടെ ഒരാളിനോട് പറഞ്ഞു, കുഞ്ഞുങ്ങളോട് നാട്ടെടുത്താൽ സത്യം പറയത്തില്ല. സത്യം പറയാത്ത എന്തുകൊണ്ടാണ്? ഒരു ദിവസം ഈ വീട്ടിൽ നിന്നപ്പോൾ ആരുടെ ഫോൺ വന്നു, മക്കളാണ് ഫോൺ എടുത്തത്. ഡാഡി എന്നെ ഉടനെ നീ അവരുകൊണ്ട് പറഞ്ഞു ഡാഡി ഇല്ലെന്ന് പറഞ്ഞേക്കാ പറഞ്ഞു. അന്നേ കൊച്ചു പറഞ്ഞു, റൂമിൽ ഉണ്ടായിരിക്കെ കൊച്ചു പറഞ്ഞു ഡാഡി ഇല്ല. കുഞ്ഞിനെ കള്ളം പറയാൻ പഠിപ്പിച്ചത് ആരാണ്? നീയാണ് പഠിപ്പിച്ചത്. അവൻ സ്കൂളിലും കോളേജിലും പോയി അയോധ്യമായി ബന്ധപ്പെട്ട് വീട്ടിൽ വന്ന് കള്ളം പറഞ്ഞു. കോളേജിൽ പോയിട്ടോ അവൻ മറ്റു സ്ഥലത്ത് പോയി കറങ്ങി. അവൻ തിരിച്ചു വന്ന് പറഞ്ഞു, കോളേജിൽ പോയി ഒരു കള്ളം പറഞ്ഞു. കള്ളം പറയാൻ പഠിപ്പിച്ചത് ആരാണ്? നീയാണ് കള്ളം പറയാൻ പഠിപ്പിച്ചത്. കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് അവരെ കൊണ്ട് കള്ളം പറയിച്ച് പഠിപ്പിച്ചാൽ കുഞ്ഞുങ്ങൾ ഭാവിയിൽ കള്ളം പറഞ്ഞത് എന്താണ് തെറ്റോ? നമ്മുടെ മാതൃകയാണ് കുഞ്ഞുങ്ങൾ അനുവർത്തിക്കുന്നത്. പഴയ കാലത്തെ ഒരു രാജാവായിരുന്നു ഉസ്സിയാവ്. അദ്ദേഹം ഒരു രാജാവായിരുന്നു. അദ്ദേഹത്തിന് ദൈവാലയത്തിലെ ശുശ്രൂഷ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരു ധൈര്യപ്പെട്ടു ആലയത്തിൽ കയറി ധൂപം വീശി. അന്നത്തെ പുരോഹിതനും ബാക്കിയുള്ളവരെല്ലാം കൂടെ പറഞ്ഞു, ഉസ്സിയ രാജാവേ, നീ ഇത് ചെയ്യരുതോ. നിനക്കിത് പറഞ്ഞിട്ടില്ല, നീ രാജ്യഭാരം കൂടെ അവരുടെ. അവൻ ആ ധൂപക്കുറ്റി കയ്യിൽ വെച്ചോട്ട് പോയി. അവനെ നെറ്റിന്റെ കുറ്റോ കുറ്റം പോയി. അവനെ ആലോചിച്ച് അവർ പിടിച്ചടക്കി വെച്ചു. അവന്റെ മകനാകുന്ന യോദ്ധാവ് അപ്പുറം പറ്റിയ പരാജയം പറഞ്ഞുകൊണ്ടോ ദൈവാലയത്തിൽ കയറി. അവന്റെ കൊച്ചുമാരാകുന്ന ആകാശ ദൈവാലയം കൂട്ടിനോ നോക്കി. അപ്പനെ ആലയത്തിന് പിടിച്ചിറക്കി വിട്ടു, മകൻ ആലയത്തിൽ കയറിയില്ല, കൊച്ചുപോൽ ആലയം കൂട്ടിനോ. നാം ഏത് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മുടെ പിന്തുണമുറ വരുമെന്നുള്ള കാര്യം മാതാപിതാക്കന്മാർ മറന്നുപോകും. അബ്രഹാം ദൈവത്തെ സകലത്തിലും അനുസരിച്ചു. അതുകൊണ്ട് അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്ക് ദൈവത്തെ സകലത്തിലും അനുസരിച്ചു. പൗലോസ് തിമോത്തിയോസ് എന്ന് പറയുമ്പോഴോ നിന്റെ വലിയമ്മ ലോദീസിലും അമ്മ യൂണിറ്റയിലും ആ വിശ്വാസം ഉണ്ടായിരുന്നു, നിന്നിലും ആ വിശ്വാസം ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിച്ചു. നോക്കുക, നമ്മുടെ ദൈവിക വിശ്വാസം നമ്മുടെ കുഞ്ഞുങ്ങൾ പകർത്തുവാൻ കടം ഇടയായിട്ടാണ്. എന്ത് ചെയ്യണം? പലപ്പോഴും നമ്മുടെ വീടുകളിൽ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഏതെങ്കിലും സിനിമാ ക്ലാസ്സൊക്കെ എടുത്തോണ്ട് വരും. ആ സിനിമാ ക്ലാസ്സൊക്കെ കണ്ടുകൊണ്ടോ അപ്പോഴും മക്കളും ഭാര്യ എല്ലാം കൂടി രസിച്ചു. എന്താണ് അതിനകത്തെ വിഷയം? മരഞ്ഞുത്തി കടക്കുന്ന പ്രേമം. ജീവിതത്തിൽ നിരാശ വന്നിട്ട് മലയുടെ മേളിൽ കൂടെ പെണ്ണുമായി പിടിച്ച് താഴോട്ടിയാർന്ന ചാട്ട. മനുഷ്യരിൽ ലൈംഗികമാണ് പ്രേമനെ ഉത്തേജിപ്പിക്കുന്ന രംഗങ്ങൾ ഇത് കണ്ട രസിച്ച ഇരിക്കുകയാണ്. നീ അറിയുന്നില്ല നിന്റെ കുഞ്ഞുങ്ങളെ ലൈംഗികപരമാണെന്ന രീതിയിൽ ആ കാസത്ത് വഴിവെച്ചിട്ടുള്ള കാര്യം നീ അറിയുന്നില്ല. ഭാവിയിൽ അവർ ആ സിനിമയിൽ അഭിനയിച്ചത് പോലെ അവരുടെ ജീവിതത്തിലെ പാർട്ടികൾ അഭിനയിപ്പാൻ അവർ വെമ്പൽ കൊടുക്കും. അന്ന് നീ എന്തിനാ ദുഃഖിക്കുന്നതോ? നീ അല്ലയോ നിന്റെ കുഞ്ഞുങ്ങളെ ഈ കാര്യം പഠിപ്പിച്ചതോ? ചിലർ പറയും അതിനകത്ത് നല്ല കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഉണ്ടോ? നല്ല കാര്യങ്ങൾ ഉണ്ടോ? പത്ത് പേർ ഉണ്ടിട്ടിറങ്ങുന്ന എച്ചില്ലകത്ത് ഒരാൾക്ക് കഴിക്കാനുള്ള നല്ല കാര്യങ്ങളാണ്. അല്പം ചോറ് കാണും, അല്പം ഇറച്ചിയുടെ കഷ്ണം കാണും, അല്പം മറ്റു ഭാഗ്യം എന്തെങ്കിലും കാണും. എച്ചില്ലകത്തുണ്ടോ? നല്ല സാധനം പഠിക്കുകയല്ല, നല്ലതിനകത്തുനിന്ന് നല്ലത് പറക്കിയെടുക്കാറുള്ളത്. നിന്റെ മകനെ ദൈവവചനം പഠിപ്പിക്കോ. ദൈവത്തിന്റെ വചനം നിന്റെ മകൻ വായിക്കുന്നുണ്ടോ എന്ന് നീ പരിശോധിക്കുന്നുണ്ടോ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുഞ്ഞിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നുണ്ടോ? ഒന്നിച്ചിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? കുഞ്ഞുങ്ങൾ തെറ്റിപ്പോകുന്നത് ഭാരപ്പെട്ട കാര്യം. അവരോടുള്ള ബന്ധത്തിൽ എന്ത് ചെയ്യണം? ആവർത്തന പുസ്തകം ആറാമത്തെ ഏഴാം വാക്യം 4:9, 6:20 മക്കൾക്ക് ന്യായപ്രമാണം ഉപദേശിച്ചു കൊടുക്കണം. എത്ര മാതാപിതാക്കന്മാർ വീട്ടിൽ മക്കളെ അടുക്കം വിളിച്ചിരുത്തി ദൈവത്തിന് ന്യായപ്രമാണം ഉപദേശിച്ചു കൊടുക്കുന്നുണ്ടോ? പലർക്കും പരാജയം. ഇന്ന് ഈ പുസ്തകം കേൾക്കുന്ന മാന്യ സ്നേഹിത, മാന്യ സഹോദരി, ഇന്ന് മുതൽ നിന്ന് കുഞ്ഞുങ്ങളെ നിന്റെ അടുക്കൽ വിളിച്ചിരുത്തി ശൗമേരുബാലന്റെ കഥയും ഹനന്യാവ് മീശായിൽ അസറിയാവ് എന്നിവ ദൈവത്തിനോട് നിന്നതും ജോസഫ് തെറ്റെയ്യുവാൻ സാധ്യത വന്നിട്ടും ഒത്തിപ്പേരുടെ ഭാവനത്തിൽ ഓടിപ്പോയെന്നും ഉള്ള ജീവിക്കുന്ന ദൈവത്തിന്റെ കഥ അവരെ പറഞ്ഞു കേൾപ്പിക്കുമോ? മാതാപിതാക്കന്മാർ മക്കളെ ന്യായപ്രമാണം ഉപദേശിക്കണം. സദൃശ്യവാക്യം 21:6 വായിക്കുന്നു, ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കാം, വൃദ്ധനായാലും അവൻ വിട്ടുമാറില്ല. ഇന്ന് പല വീടുകളും നടക്കുന്ന വഴി അവനെ അഭ്യസിപ്പിക്കുക, അങ്ങനല്ല, ബാലൻ നടക്കേണ്ടുന്ന ഒരു വഴിയുണ്ടോ? ആ വഴിയിൽ അവനെ അഭ്യസിപ്പിക്കണം. എസ്ഐആർ 38:19 വായിക്കുന്നു, മക്കളോട് ദൈവത്തിന്റെ വിശ്വസ്തതയെ അറിയിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ നാട്ടിലായിരുന്നപ്പോൾ ഞെരുക്കത്തിലൂടെയും പ്രയാസത്തിലൂടെയും വന്ന നമ്മെ ദൈവം കഴിഞ്ഞ കാലങ്ങൾ അനുഗ്രഹിച്ചു. ഈ രാജ്യത്ത് വരുവാൻ നീ വിടുക. നല്ല കാറുകൾ ദൈവം നമുക്ക് തന്നു, നല്ല വീടുകൾ ദൈവം നമുക്ക് തന്നു. ഇതൊക്കെ പറയണം. പണ്ട് ഞാൻ അനുഭവിച്ച വിലകളും ഇപ്പോൾ അനുഭവിച്ച സൗഭാഗ്യവും ദൈവത്തിന്റെ വിശ്വസ്തതയെ മറ്റുള്ളവരെ പറയണം. ബിലാവ് എന്ന പുസ്തകം 2:18 വായിക്കുന്നു, കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി ദൈവത്തിലേക്ക് കൈമലർത്തേണം. നീ ദിവസവും കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ടോ? ദിവസം ഒരു ഒഴുക്കൻ പ്രാർത്ഥന എന്ന് കിടക്കുകയല്ലേ പതിവ്? കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അതെ ദൈവത്തിലേക്ക് കൈമാറുന്നതാണ്. ഒരു ഗ്രേസു പറഞ്ഞു, എന്നെ ചൊല്ലിക്കരയാണ്, എന്നെ ചൊല്ലിക്കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരയാണ്. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പലതും ലോകസ്നേഹത്തിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുകയോ? അവരെ ഓർത്ത് കരയേണ്ട കാര്യം നമുക്കുണ്ടോ? നോക്കുക, ഏത് പുരോഹിതന്റെ ജീവിതത്തിൽ ആ കുടുംബത്തിന്റെ ന്യായം ഉണ്ടായത് എന്തുകൊണ്ടാണ്? നിങ്ങൾ സൗബറിന്റെ പുസ്തകം വീട്ടിൽ വായിച്ചു നോക്കുക, അതിനകത്ത് എഴുതിയിട്ടു അവന്റെ മക്കളെ അവൻ ശാസ് സമർപ്പായിക നിമിത്തം ആ കുടുംബത്തിന്റെ ന്യായം ഉണ്ടാക്കി. ഏഴുടെ മക്കൾ തെറ്റു എന്ന് പറഞ്ഞിട്ട് മാതാപിതാക്കന്മാർ കണ്ണടക്കും, ഒരു ചെറിയ ഉപദേശം മാത്രം കൊടുക്കും, ശാസ് ചമർത്തിയില്ല. നിന്റെ കുഞ്ഞ് ദൈവമായിട്ട് പോകുമ്പോൾ നീ അവനെ ശാസ് ചമർത്താറുണ്ടോ? അവർ ദൈവമായിട്ട് പോയപ്പോൾ ആലയത്തിന്റെ ബാധിക്കൽ പോലും അവിഹിതബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പ്രാർത്ഥിക്കുന്ന അന്നയുടെ മകൻ സൗമ്യൻ ദൈവത്തിന്റെ കൃപയിൽ വളർന്നു പോകും. നീ നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കണം, അവരെ ദൈവത്തിനാകെ പ്രവേശിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. എഫേസ്യ ലേഖനം 6:4, കൊലോസ്യ ലേഖനം 3:21 അതിനകത്ത് വായിക്കുന്നു, മക്കളെ കോപിപ്പിക്കാതെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തണം. മക്കളെ കോപിപ്പിക്കാതെ പത്യോപദേശത്തിലും ബാലശിക്ഷയിലും പോറ്റി വളർത്തണം. ഇയോ മക്കൾ വിരുന്നുനാളിൽ ഒരു പക്ഷേ എന്റെ പിള്ളേർ ഹൃദയം കൊണ്ട് ദൈവത്തെ ചെതിച്ചു പോകുമെന്ന് അറിഞ്ഞോ അവരെ ഓരോരുത്തരെയും വരുത്തി അവർക്ക് വേണ്ടി യാഗം കഴിക്കുമായി. നിന്റെ മക്കൾക്ക് വേണ്ടി നീ പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് കൂടെ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. മക്കളോടുകൂടെ സമയം ചിലവഴിക്കണം. ഇന്ന് പലർക്കും സമയമില്ല, എല്ലാവരും ജോലി, എല്ലാ വീട്ടിലും ബിസിയാണ്. ടി വി ഓൺ ചെയ്ത് വെച്ചു കൊടുക്കും, ആവശ്യമുള്ള ചാനലും ഇല്ലാത്ത വേണ്ടാത്ത ചാനലും അവർ കണ്ടുകൊണ്ടിരിക്കുക. സമയമില്ല, പണ്ടൊരിക്കലും ഒരു വീട്ടിൽ ഒരു ഗസ്റ്റ് ഒരു യുവരാജ്, അവരൊന്നിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ മകൻ അകത്ത് കണ്ടോണ്ട് ഡാഡി 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 എന്ന് വിളിച്ചു. കുറെ നേരം വിളിച്ചിട്ട് ഡാഡി കേട്ടില്ല, പറയാ വന്ന രവിദാസം പറഞ്ഞു മകൻ വിളിക്കുന്നു അങ്ങോട്ട് ചെല്ലേ, അവൻ ഉത്തരേരം കൊണ്ട് വിളിക്കുന്നല്ലോ. പറയാ അപ്പം പറഞ്ഞു, ഓ ആ ചെറുക്കട അവിടെ കിടന്ന് അലക്കില്ല പോയി. അപ്പൊ രവിദാസം ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഒരിക്കൽ പ്രായമാണ്, പ്രായമായി മരിക്കുന്നതിന് മുമ്പായി കട്ടിലെ കിടന്നുകൊണ്ട് വലിച്ചു വലിക്കുമ്പോൾ അവിടെ കിടന്നുണ്ടോ? മോനെ മോനെ ഇങ്ങോട്ട് പോണോ, ഒന്നെ ചെറുക്കാൻ പറയും. ആ കിളവൻ അവിടെ കിടന്ന് അലക്കിയെന്ന് പറഞ്ഞു. ഇപ്പൊ മകൻ വിളിച്ചാൽ നീ പോയെങ്കില് മകൻ നീ വിളിക്കുമ്പോൾ മകനും വരക്കൊള്ളൂ. പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബന്ധത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാറില്ല. മലയാളികളാകും നമ്മുടെ കുടുംബത്തിൽ വരുന്ന ഒരു പരാജയം ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ പള്ളികളിലെ ആരാധന മിക്കത് മലയാളത്തിലാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ആരാധനയിൽ വന്നാൽ അവർക്ക് മലയാളം മനസ്സിലാകുന്നില്ല, അവൻ ആരാധനയിലുള്ള സന്തോഷം അവർക്കില്ലാതാകും. അതുകൊണ്ട് മലയാളി ചർച്ചകളിൽ ആരാധിക്കുവാൻ അവർക്ക് താല്പര്യമില്ല. അതിന് പരിഹാര മാർഗം എന്താണ്? നമ്മുടെ മലയാളത്തിലെ സംസ്കാരം നല്ല സംസ്കാരമാണ്, നമ്മുടെ പിതാക്കന്മാർ അനുവർത്തിച്ച സംസ്കാരം നല്ല സംസ്കാരമാണ്, അവരെ ആ ലൈനി നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. അതിന് മാർഗം എന്താണ്? നമ്മുടെ കുഞ്ഞുങ്ങളെ മലയാളം പഠിപ്പിക്കണം, കഴിവുള്ളിടത്തോളം നമ്മുടെ ഭവനങ്ങളിൽ മലയാളം സംസാരിക്കണം. ഒരു ഇസ്രായേലിന്റെ യഹൂദബാലന്റെ വീട്ടിൽ തന്നെ അവന്റെ തീർച്ചയായും എബ്രായ ഭാഷ അവന്റെ വീട്ടിൽ സംസാരിക്കുന്നു. ഒരു മുസ്ലിം വീട്ടിൽ ചെന്ന് അവർ നിശ്ചയമായി അറബി പറഞ്ഞിരിക്കും. ഒരു ഗുജറാത്തിന്റെ വീട്ടിൽ ചെന്ന് അവൻ തീർച്ചയായും ഗുജറാത്ത് പറഞ്ഞിരിക്കും. ഒരു തമിഴ് സോറിന്റെ വീട്ടിൽ ചെന്ന് അവർ തീർച്ചയായും തമിഴ് പറഞ്ഞിരിക്കും. മലയാളികൾക്ക് മാത്രമാണ് മലയാളം പഠിപ്പിക്കുന്ന ലജ്ജവും അല്ല, നമ്മുടെ ഭാഷയ്ക്ക് ഒരു സംസ്കാരം. നമ്മുടെ വീടുകളിൽ കഴിവുള്ളിടത്തോളം മലയാളം പറവാനായിട്ട് ഉത്സാഹിക്കും. എപ്പോഴാണ് കുഞ്ഞുങ്ങളെ നന്നാക്കേണ്ടത്? അവിടെ ശിശുപ്രായം ചെറുപ്രായം. നമ്മുടെ നാട്ടിലിങ്ങനെ പറയും, അടയ്ക്ക ആണേ മടി വെക്കാം, കവുങ്ങാണെങ്കിൽ മടി വെക്കാനൊക്കത്തില്ല, വള്ളി ആണേ വളയ്ക്കാം, മരമാണേ വളയ്ക്കാനൊക്കത്തില്ല. ചെറുപ്രായത്തിൽ തന്നെ അവരെ നന്നാക്കിയെടുക്കുവാനായി നാം പ്രത്യേകം ഉത്സവരായിരിക്കും. അപ്പോൾ മാതാപിതാക്കന്മാർ മക്കളുള്ള മനസ്സിൽ മാതൃകയായിരിക്കും. ഈ ടി വി കാണുന്ന പ്രോഗ്രാമുകളൊക്കെ വളരെ കുറയ്ക്കുന്നത് നല്ലതല്ലേ? അവരുടെ മുമ്പിൽ വെച്ച് മാതാപിതാക്കന്മാർ മാതൃകയായി ജീവിക്കുക, ഒന്നിച്ചിരുന്ന് കുടുംബമായിട്ട് പ്രാർത്ഥിക്കുക. കുടുംബപ്രാർത്ഥന ഇല്ലാത്ത ഭവനങ്ങളാണെങ്കിൽ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന മാത്രമേ തന്നെ നിങ്ങളുടെ വീട്ടിൽ കുടുംബപ്രാർത്ഥന ആരംഭിക്കണം. കുഞ്ഞുങ്ങളെ കൊണ്ട് ദൈവം വായിക്കണം, അവരെ ദൈവാലയത്തിൽ കൊണ്ടുപോകണം. പഴയ വചനം കൂടാരപ്പെടുന്നാളിൽ പോകുമ്പോൾ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ അവർ കടന്നു പോകുമായി. ഇനി കുഞ്ഞുങ്ങളൊന്നോ ചെയ്യണം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലെ 12-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അപ്പനെയും അമ്മയെയും മക്കൾ ബഹുമാനിക്കണം. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ നന്മയുണ്ടാകുവാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ മാതാപിതാക്കന്മാരെ നിങ്ങൾ ബഹുമാനിക്കണം. എത്തേക്ക് 6:1 വായിക്കുന്നു, അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിക്കണം. മാതാപിതാക്കന്മാർ പറയുന്ന കാര്യം അനുസരിക്കണം. ലേവ്യോ പുസ്തകം 20:9 പറയുന്നു, അപ്പനെയും അമ്മയെയും ശവിക്കുവാൻ പാടില്ല. മക്കൾ അപ്പനെയും അമ്മയും ശവിക്കരുത്. ലേവ്യോ അങ്ങനെ 19:3 വായിക്കുന്നു, അപ്പനെയും അമ്മയെയും മക്കൾ ഭയപ്പെടേണം. സദൃശവാക്യം 23:22 വായിക്കുന്നു, നിന്നെ ജനിപ്പിച്ച അപ്പന്റെ വാക്ക് നീ കേൾക്കണം, നിന്നെ അമ്മ വൃദ്ധയായിരിക്കുമ്പോൾ അവളെ നിന്ദിക്കുകയും ചെയ്യരുത്. ആവർത്തനം 22:16 വായിക്കുന്നു, അപ്പനെയും അമ്മയെയും നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. പുറപ്പാട് 21:11 വായിക്കുന്നു, അപ്പനെയും അമ്മയെയും അടിക്കുവാൻ പാടില്ല. തന്നെയല്ല, കുഞ്ഞുങ്ങൾ വന്ന് യൗവനകാലമാകുമ്പോൾ, യൗവനകാലത്ത് നിന്റെ സിസ്റ്റാവിനെ നീ ഓർത്തക്കൊള്ളണം. അപ്പോൾ മാതാവ് പിതാക്കന്മാർ മക്കളോടോ, മക്കൾ മാതാപിതാക്കന്മാരോ പല കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചു. ഒരു കുടുംബജീവിതം ഭദ്രമാക്കുക, ദൈവത്തിൽ വായിക്കുന്ന ഈ കാര്യങ്ങൾ നാം ചെയ്യേണ്ടത് അത്യന്താപേക്ഷമാണ്. ലോകത്തെ മുഴുവൻ ജനപ്രിയത്താൽ ദൈവം നശിപ്പിച്ചപ്പോൾ പട്ടണത്തിൽ കയറിയ നോഹയോടുകൂടെ കയറുവാൻ നോഹയുടെ ഭാര്യയും നോഹയുടെ മക്കളും ഉണ്ടായി. യേശു വരുമ്പോൾ മാന്യസ്നേഹിത, നീ യേശുവിന് വരവെങ്കിൽ പോകുമോ? നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിന്നോടുകൂടെ ഉണ്ടായിരിക്കുമോ? കുടുംബത്തെക്കുറിച്ചുള്ള ഏറിയ ഭാരം നിന്റെ ഉള്ളത്തിൽ വരട്ടെ. യോശുവ പറയുകയാണ്, ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങളെ ഹോവയെ സേവിക്കും. അങ്ങനെ നിനക്ക് പറവാൻ കഴിയുമോ? നീയും നിന്റെ കുടുംബ യഹോവയെ സേവിച്ച് നിനക്ക് പറവാൻ കഴിയുമുണ്ടോ? അങ്ങനെ സേവിക്കാം. ഹേമാൻ എന്ന് പറഞ്ഞയാൾ ദൈവത്തെ ആരാധിക്കാനിരുന്നപ്പോൾ തന്റെ 17 മക്കളും വാരിത്രങ്ങളെല്ലാം എടുത്തുകൊണ്ട് തന്നോടുകൂടി ആരാധനയ്ക്ക് വേണ്ടി നിന്നതായി ദൈവവചനത്തിൽ നാം വായിക്കുന്നു. എന്താണ് കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ കാര്യം? കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷിക്കണം. ഇതുവരെ നിന്റെ കുടുംബം രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നീ കർത്താവ് വിശ്വസിക്കും. പ്രകാരം നിന്റെ ഭാര്യയും നിന്റെ കുഞ്ഞുങ്ങളും കർത്താവ് വിശ്വസിക്കും. കാരാഗ്രഹ കുർബാനും കുടുംബവും ദൈവത്തിൽ വിശ്വസിച്ചതിൽ അവർ വീട് അടങ്ങാം ആനന്ദിച്ചു. നിന്റെ വീട്ടിൽ സന്തോഷം ഉണ്ടാകുവാൻ എന്താണ് മാർഗം? കർത്താവായ യേശു വിശ്വസിക്ക. 118:15 15 ഇങ്ങനെ വായിക്കുന്നു, ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. നിന്റെ ഭവനത്തിൽ ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷമാണോ? അതോ അടിവരസന്റെ ശബ്ദമാണോ? അതോ വഴക്കിന്റെ ശബ്ദമാണോ? അനുഗ്രഹിക്കപ്പെട്ട ഭദ്രമാണ് ഒരു കുടുംബജീവിതം നാം പാടുകയോ കേട്ടു. ദൈവത്തിന് ആരംഭിച്ച ദൈവത്തിൽ ഉയർന്നു, ദൈവത്തിൽ നമ്മുടെ കുടുംബജീവിതം അവസാനിപ്പാനിടയാകട്ടെ. നിന്റെ ഭവനം മറ്റുള്ളവർക്കൊരു മാതൃകാ ഭവനമായി തീരട്ടെ. വിട്ടുകളയേണ്ടതെല്ലാം വിട്ടുകളയാം, ഉപേക്ഷിക്കേണ്ടതെല്ലാം ഉപേക്ഷിക്കാം, ദൈവത്തെ പിൻപറ്റേണ്ട ഭാഗത്ത് പിൻപറ്റാം, കുഞ്ഞുങ്ങളെ ദൈവിക പാറി നടക്കാം. ദൈവത്തിന്റെ വചനം വായിക്കുകയും ദൈവത്തെ കേൾക്കുകയും ചെയ്യണം. എല്ലാവരും ഇന്ന് ഒന്നിച്ച് പ്രാർത്ഥിക്കണം. അനുഗ്രഹിക്കപ്പെടുന്ന ഒരു കുടുംബജീവിതം ഹോവയായ നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. അതിനായി പ്രാർത്ഥിക്കുന്നു.